بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم.
طيب بسم الله والحمد لله والصلاة والسلام على رسول الله وبعد. നമ്മള് ഇന്ന് ഒരു സ്പെഷ്യൽ സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റിന് നമ്മളുടെ ഇപ്പോഴത്തെ തുടർ വിഷയം ഉണ്ടല്ലോ, ഹദീസ് ക്രോഡീകരണം, അതുമായിട്ടൊരു ബന്ധമുണ്ട്. പക്ഷേ നമ്മുടെ തുടർ ക്ലാസ് അല്ലത്, നമ്മളുടെ തുടർ ക്ലാസ്സിൽ എന്താ വേണ്ടിയിരുന്ന് ഹദീസ് ക്രോഡീകരണം സുനനുകളിൽ അല്ലേ. അപ്പൊ നമ്മൾ പിന്നെ അത് ചില ഐ സി സി തന്നെ തുടർത്തും. ഇത് അൽ അഹാദീസുൽ മൗദുഅ, നമ്മൾ വ്യാജ നിർമ്മിത ഹദീസുകൾ, വ്യാജ നിർമ്മിത ഹദീസുകൾ, അതുമായി ബന്ധപ്പെട്ട ചരിത്രം, എങ്ങനെയാണ് ഇസ്ലാമിക ലോകം ഈ വ്യാജ നിർമ്മിത ഹദീസുകളെ കൈകാര്യം ചെയ്തത്. ഈ വ്യാജ നിർമ്മിത ഹദീസുകളെ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്തപ്പോൾ അതിലൊരു ഭാഗമാണ് സ്ഥിരപ്പെട്ട ഹദീസുകളെ ക്രോഡീകരിക്കുക എന്നുള്ളത്. സ്ഥിരപ്പെട്ട ഹദീസുകളെ ക്രോഡീകരിക്കുക, വ്യാജ നിർമ്മിത ഹദീസുകൾ, അത് മാർക്കറ്റിൽ വലിയ വ്യാജ നിർമ്മിത ഹദീസുകൾ, അതിൻ്റെ എണ്ണ പെരുപ്പം, പിന്നെ അതിന് മാർക്കറ്റ് കൂടി. ഈ സമയം പണ്ഡിതന്മാർ അതിനെ എതിരിടാൻ സ്വീകരിച്ച രീതികളിൽ ഒരു രീതിയാണ് സ്ഥിരപ്പെട്ട ഹദീസുകളെ ക്രോഡീകരിക്കുക എന്നുള്ളത്. ആ സ്ഥിരപ്പെട്ട ഹദീസുകളെ ക്രോഡീകരിക്കുക എന്നതിൻ്റെ ഭാഗമാണ് നമ്മൾ ഇതേത് ഒന്നാം നൂറ്റാണ്ട്, രണ്ടാം നൂറ്റാണ്ടിൽ, മൂന്നാം നൂറ്റാണ്ടിൽ, നാലാം നൂറ്റാണ്ടിൽ, ഇങ്ങനെ ഹദീസ് ക്രോഡീകരണ വിഷയം നമ്മൾ സംസാരിച്ചു വരുന്നത്. ഇത് എന്താണ് വ്യാജ നിർമ്മിത ഹദീസുകൾ, അത് ഉണ്ടാക്കാനുള്ള പ്രേരകങ്ങൾ, അതിനെങ്ങനെയാണ് പണ്ഡിതന്മാർ നേരിട്ടത്. അൽ അഹാദീസുൽ മൗദുഅ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അൽ അഹാദീസുൽ മക്ദൂബ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വ്യാജമായി കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകൾ, വ്യാജ നിർമ്മിത ഹദീസുകൾ, അതിനാണ് അൽ അഹാദീസുൽ മൗദുഅ എന്ന് പറയാം. നിസ്ലാസ്ലമ തങ്ങൾ ചെയ്യാത്തത്, നബി പറയാത്തത്, നിസ്ലാസ്ലമ തങ്ങൾ അംഗീകാരം നൽകാത്തത് നബിയിലേക്ക് ചേർക്കുക. ചിലപ്പോൾ അത് ഏതൊരു വ്യാജനാണോ അത് നിർമ്മാതാവ് അയാളുടെ വാക്കായിരിക്കും, എന്നിട്ടത് നബിയിലേക്ക് ചേർക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ താത്വികന്മാരുടേതോ ഏതെങ്കിലും വ്യക്തികളുടെയൊക്കെ വാക്കുകൾ കടെടുത്തിട്ട് അത് നബിയിലേക്ക് ചേർക്കുക. ഇങ്ങനെ പല രീതിയിൽ എന്തെങ്കിലും വ്യാജ നിർമ്മിത ഹദീസുകളെ ഉണ്ടാക്കും. ചിലപ്പോൾ ഇസ്രായേലി ഇതിഹാസങ്ങളായിരിക്കും, ഇസ്രായേലി ഇതിഹാസങ്ങൾ, അത് എടുത്ത് ഉദ്ധരിച്ചിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർക്കുക. ഇങ്ങനെയൊക്കെ വ്യാജ നിർമ്മിത ഹദീസുകൾ ഉണ്ട്. ഈ വ്യാജ നിർമ്മിത ഹദീസുകൾ അത് ഗണ്യമായ രീതിയിൽ എന്തുണ്ട് ഉണ്ടായിട്ടുണ്ട്. അബ്ബാസി ഖലീഫ ഹാറൂൺ റഷീദിന്റെ കാലത്ത് ഒരു വ്യാജനെ പിടികൂടിയപ്പോൾ അയാൾ പറയുന്നത്, ഞാൻ 14,000 ഹദീസുകൾ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ്, 14,000 ഹദീസുകൾ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അയാളെ വധിക്കുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞതാണ്. അപ്പോ ഹാറൂൺ റഷീദ് എന്ന് പറഞ്ഞത്, നീ 14,000 ഹദീസുകൾ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഹദീസുകളെ പിടികൂടാനാണ് അബു ഇസ്ഹാഖുൽ ഫസാരി, അബ്ദുള്ള ഇബ്നുൽ മുബാറക് പോലുള്ളതായ പണ്ഡിതന്മാർ ജീവിക്കുന്നത് എന്ന് ഹാറൂൺ റഷീദ് പറഞ്ഞു എന്നാണ്. ഹാറൂൺ റഷീദ് ഇമാ അബ്ദുള്ള ഇബ്നുൽ മുബാറക്കിനോട് തന്നെ ചോദിച്ചു, കാണാം ധാരാളം ഹദീസുകൾ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോ ഇമാം അബ്ദുള്ള ഇബ്നു മുബാറക് പറഞ്ഞു, യഈശു ലഹൽ ജഹാബിദ എന്നാണ്, പർവ്വതം പോലത്തെ പണ്ഡിതന്മാർ ആ ഹദീസുകളെ കൈകാര്യം ചെയ്യാൻ ജീവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹദീസുകളെ ഓരോന്നും ഇങ്ങനെ നെല്ലും പതിരും വേർതിരിച്ച് ശരിയായ ഹദീസുകളെ അരിച്ചെടുത്ത് ഇവിടെ നിലനിർത്തുന്ന പണ്ഡിതന്മാർ ഉണ്ടാകും എന്ന് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അതാണ് സംഭവിച്ചതും. വ്യാജനിർമ്മിത ഹദീസുകൾ ധാരാളമായി നിർമ്മിക്കപ്പെട്ടിരുന്നു. പല കാരണങ്ങളാണ്. അത് തുടങ്ങിയത് ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം അലി റളിയല്ലാഹു തആലന്റെ ഖിലാഫത്തിൽ ഫിത്നകൾ ഉണ്ടായപ്പോൾ മുസ്ലിമീങ്ങൾ രാഷ്ട്രീയ ചേരികളായി. ഈ രാഷ്ട്രീയ ചേരികളിൽ പിന്നെ കുറെ പുതുതായി ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. പല സംസ്കാരക്കാരും പല മതവിഭാഗക്കാരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവരൊക്കെ എന്ത് ചെയ്ത് ഈ രാഷ്ട്രീയ ചേരികളിൽ എന്ത് ചെയ്ത് ഇടം പറ്റിയതോടുകൂടി ഓരോ ചേരിക്കും അവരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ഹദീസ് കെട്ടിണ്ടാക്കുന്ന അവസ്ഥ വന്നു. മനസ്സിലല്ലേ? മൈസറ ഇബ്നു അബ്ദുറബ്ബ എന്ന് പറയുന്ന വ്യക്തി, അയാളെ പിടികൂടിയപ്പോൾ അലി റളിയല്ലാഹു തആലന്റെ ഫളിൽ മാത്രം, അലി റളിയല്ലാഹുവിന്റെ മഹത്വം പറയുന്ന വിഷയത്തിൽ മാത്രം അയാൾ 70 ഹദീസ് കെട്ടിണ്ടാക്കിയതാണ്. 70 ഹദീസ് കെട്ടിണ്ടാക്കി ഒരൊറ്റ വിഷയം അലിയാരുടെ ഫളിൽ, അതിൽ 70 ഹദീസ് അയാൾ കെട്ടിണ്ടാക്കി എന്നുള്ളതാണ് അയാളെ പിടികൂടിയപ്പോൾ അയാളെ സംബന്ധിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താ, അലിയാരുടെ കക്ഷിയുടെ നേതാവായിട്ട് സ്ഥാപിക്കപ്പെട്ട ആളാണ് അലി. ഒരൊറ്റ സഹാബി എന്ത് ചെയ്തിട്ടില്ല, ഒരു ഹദീസ് നിർമ്മിച്ചിട്ടില്ല. പക്ഷേ പിന്നെ കക്ഷിയായി ചേർന്നപ്പോൾ എന്ത് ചെയ്തു, ഈ പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവരും പല മതവിശ്വാസികളൊക്കെ അവരൊക്കെ വന്നതോടുകൂടി അവരാണ് എന്ത് ചെയ്തത്, കപടന്മാർ. ഈ ഹദീസുകൾ കെട്ടി നിർമ്മിക്കാൻ തുടങ്ങിയത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ധാരാളം പല പ്രേരണകളാണ്. ആ പ്രേരണകളാണ് ഇവിടെ എഴുതിയത്. എന്തുകൊണ്ടാണ് വ്യാജ നിർമ്മിത ഹദീസുകൾ കെട്ടിണ്ടാക്കിയത്? സ്വാഭാവികമായിട്ടും നമുക്കറിയാം, വ്യാജ നിർമ്മിത ഹദീസ് ഉണ്ടാക്കിയാൽ അതിന്റെ ഗൗരവം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഹദീസു അൻ ബനി ഇസ്രായീൽ വലാ ഹറജ്, ബല്ലിഗു അന്നി വലൗ ആയ, ലൈസൽ കദീബു അലയ്യ കൽ കദീബി അലാ അഹദികും. എന്നെ കുറിച്ചൊരു കളവ് കെട്ടിണ്ടാക്കൽ നിങ്ങളിലൊരാൾ കളവ് പറയുന്നത് പോലെയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ മഖാദഹു മിനന്നാർ, എന്റെ പേൽ മനഃപൂർവ്വം ഒരാൾ ഒരു വ്യാജം കെട്ടിയുണ്ടാക്കിയാൽ അവൻ അവന്റെ സീറ്റ് നരകത്തിൽ ഉറപ്പിക്കട്ടെ എന്നാണ്. എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ കളവ് പറയാന്നുള്ളത് എന്താണ്? അത് പിന്നെ നരകം ഉറപ്പാക്കുന്ന ഏർപ്പാടാണ്. അത് വളരെ ഗൗരവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹദ്ദസ ബി ഹദീസിൻ വഹുവ യറ അന്നഹു കദീബ് ഫഹുവ അഹദുൽ കാദിബീൻ. ഒരാൾ ഒരു ഹദീസ് പറയുന്നു, അയാൾക്കറിയാം ഇത് വ്യാജ നിർമ്മിത ഹദീസാണ്, കള്ളവാണ് എങ്കിൽ അവൻ കള്ളനാണ്, കള്ളന്മാരിൽ ഒരു കള്ളനാണ്, വ്യാജനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും വ്യാജ നിർമ്മിത ഹദീസുകൾ ആളുകളോട് ഉദ്ധരിക്കാനോ പറയാനോ പാടുള്ളതല്ല. എങ്ങനെയല്ലാതെ, ഇത് വ്യാജമാണ് എന്ന് ഉണർത്തിക്കൊണ്ടും അതിനെ തൊട്ട് മുന്നറിയിപ്പ് നൽകാനുമല്ലാതെ വ്യാജ നിർമ്മിത ഹദീസുകൾ ജനങ്ങളോട് പറയാൻ പാടില്ല. എങ്ങനെയല്ലാതെ, ഇത് വ്യാജ നിർമ്മിത ഹദീസാണ് എന്ന് ആളുകൾക്ക് അറിയിപ്പ് കൊടുക്കാനും അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനും അല്ലാതെ. ഇപ്പൊ ഇതൊക്കെയും വ്യാജ നിർമ്മിത ഹദീസുകൾ ക്രോഡീകരിച്ച രചനകളാണ്. പക്ഷെ ഇതൊക്കെ എന്തിനാ ഈ രചനകളിൽ മുഴുവൻ ഈ വ്യാജ നിർമ്മിത ഹദീസുകൾ കൊടുത്തത്? ഇതൊക്കെ വ്യാജ നിർമ്മിത ഹദീസാണ്, റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറയപ്പെട്ട ഹദീസുകളാണ്. മാത്രമല്ല അതിനെക്കുറിച്ച് കരുതിയിരിക്കണം എന്നുള്ള മുന്നറിയിപ്പ്. ആ നിലക്കല്ലാതെ ഒരിക്കലും വ്യാജ നിർമ്മിത ഹദീസുകൾ ഉദ്ധരിക്കാൻ പാടുള്ളതല്ല. പല പ്രേരണകളാണ് വ്യാജ നിർമ്മിത ഹദീസുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ചിലർ അത് തക്കസുബ് എന്താ, പണം സമ്പാദിക്കാനുള്ള ഉപാധിയായിട്ട്, അല്ലേ, ആളുകളിൽ നിന്ന് അന്നം പറ്റാനും ആളുകളെ കാശ് പറ്റാനുള്ള ഒരു ഉപാധിയായിട്ട് വ്യാജ നിർമ്മിത ഹദീസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണക്കാരെയും പ്രത്യേകക്കാരെയും ഒക്കെ അത്തരം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സമീപിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരിക്കൽ ഖലീഫ ഹാറൂർ റഷീദ് ഒരു പ്രാവിനെ കൊണ്ട് കളിക്കുകയാണ്. രാജാക്കന്മാർക്ക് അങ്ങനെ ചില ഹോബികൾ ഉണ്ടാവുമല്ലോ. പ്രാവിനെ കൊണ്ട് കളിക്കുമ്പോൾ ഒരാൾ കടന്നു വന്നു. എനിക്കൊണ്ട് അബുൽ ബുഖ്തുരി അൽ ഖദാബ് എന്ന് പറഞ്ഞെങ്കിൽ ഈ അബുൽ ബുഖ്തുരി വ്യാജ നിർമ്മിത ഹദീസുകളുടെ ഒരു ഏജന്റാണ്. അയാൾ കടന്നു വന്നു. അപ്പോൾ ഹാറൂർ റഷീദ് ഇങ്ങനെ കളിക്കണുണ്ടപ്പോൾ പറയാണ്, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുതയ്യിറുൽ ഹമാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പക്ഷിയെ ഹമാമിനെ പ്രാവിനെ പറപ്പിക്കാറുണ്ടായിരുന്നു. മൂപ്പര അവിടെ ഉടനെ ഒരു ഹദീസ് ഉണ്ടാക്കി. പക്ഷെ അയാളെന്താണ്, കള്ളനാണ്, വ്യാജനാണ്. എന്തിനാ ഹാറൂൺ റഷീദ് പ്രാവിനെ പറപ്പിച്ചപ്പോൾ ഇയാൾ അത് പറഞ്ഞ്, എന്റെ റസൂലുള്ളാന്റെ ഹോബിയാണ് എന്റെ ഹോബി എന്നുള്ളത് അറിയിച്ചതിന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതേപോലെ പിന്നെ പാമരജനങ്ങളെ ഈ കഥ പറഞ്ഞും മറ്റുമൊക്കെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആകുമ്പോൾ ഈ പാമരജന്മാർ ജനങ്ങൾ പിന്നെ ശരിക്കും ഇയാളെ സ്വീകരിക്കും. അപ്പൊ ആ നിലക്കൊക്കെ പല ഉള്ള പ്രേരണയാൽ ചിലർ ഹദീസ് നിർമ്മിച്ചിരുന്നു. അതേപോലെ ചിലർ തഖറുബ് തഖറുബ് എന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾ അതേപോലെ തന്നെ സമ്പന്നർ അവരിലേക്ക് അടുക്കാൻ മനസ്സിലെ വ്യാജ നിർമ്മിത ഹദീസുകൾ നിർമ്മിച്ചിരുന്നു. അതിന്റെ ഒരു ഉദാഹരണമാണ് ഖലീഫ് അൽ മഹദി, അബ്ബാസി ഖലീഫ് അൽ മഹദി. പിന്നെ അവർക്ക് ഇതേപോലെ അയാളുടെ ഒരു ഹോബിയായിരുന്നു ഇങ്ങനെ ഈ പക്ഷിയെ കളിപ്പിക്കുക എന്നുള്ളത്. അപ്പോ ആ സദസ്സിലേക്ക് റിയാസ് ബിൻ ഇബ്രാഹിം എന്ന് പറഞ്ഞ വ്യക്തി വന്നു. റിയാസ് ബിൻ ഇബ്രാഹിം ഇതേപോലെ കള്ള ഹദീസ് ഉണ്ടാക്കുന്ന പിന്നെ ഒരു ദുഷ്ടനായിരുന്നു. അപ്പൊ മഹദി പ്രാവിനെ കൊണ്ട് ഇങ്ങനെ കളിക്കണുണ്ട്. അപ്പൊ മുപ്പര് ഉടനെ ഒരു ഹദീസ് എന്താ നബി അലൈഹി സ്വലാം മാത്രങ്ങൾ പറഞ്ഞിട്ടില്ല, ലാ സബഖ ഇല്ലാ ഫി നസ്ലിൻ വല ഫി ഖുഫിൻ വല ഫി ഹാഫിർ, ലാ സബഖ ഇല്ലാ ഫി ഖുഫിൻ അല്ല ഇല്ലാ ഫി നസ്ലിൻ വ ഖുഫിൻ വ ഹാഫിറിൻ വ ജനാഹ് ജനാഹ്. അതായത് നബി അലൈഹി സ്വലാം മാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മത്സരം കളി ഇത് പാടുള്ളതല്ല, ഒന്നുകിൽ അസ്ത്രവിദ്യ അല്ലെങ്കിൽ പിന്നെ ഒട്ടക പന്തയം അല്ലെങ്കിൽ കുതിരപ്പന്തയം ഇവകളിലല്ല. അത് സഹിയാണ്, ഇതുവരെ സഹിയാണ്. ആ അസ്ത്രവിദ്യയിൽ എന്ത് ചെയ്യാം മത്സരം നടത്താം. അതേപോലെ തന്നെ ഒട്ടക ഓട്ടം അല്ലെങ്കിൽ കുതിര പന്തയം ഇതിൽ മത്സരം നടത്താൻ റസൂല പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇയാൾ എന്ത് ചെയ്ത അവസാനം ആ വഫി ജനാഹ് ജനാഹ് എന്നുള്ളത് ഉപരി കൂട്ടി. ജനാഹ് എന്താ പക്ഷികൾ പറവകളെ പറപ്പിച്ചിട്ട് എന്തുണ്ട് മത്സരമുണ്ട് എന്ന് റസൂല പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഉപരി കൂട്ടി. അതെന്തിനാ കൂട്ടിയത്? മഹദിന്റെ അടുത്തേക്ക് മുപ്പർക്ക് ഒരു വസീലയാകാനും മനസ്സിലായി. മഹദിക്ക് ഇത് പെട്ടെന്ന് മനസ്സിലായി, കാരണം അവർക്ക് അറിയാം ഈ കാര്യം മൂന്ന് റസൂല പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ അതിൽ ജനാഹ് എന്നുള്ളത് ഈ റിയാസ് ഇബിൻ ഇബ്രാഹിം കൂട്ടിയപ്പോൾ അയാൾ അവിടുന്ന് പുറത്താക്കും ചെയ്ത് ആ പ്രാവിനെ തന്നെ എന്ത് ചെയ്ത് മഹദി അർത്തു എന്നുള്ളതാണ്. അർത്ത് മുപ്പര ഹോബിയെ ഒഴിവാക്കി എന്നുള്ളതാണ് ഖലീഫ മഹദി. ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ വ്യാജ നിർമ്മിത ഹദീസുകൾക്ക് പലർക്കും പല പ്രേരണകളായിരുന്നു. അതിലൊരു വിഭാഗത്തിൻ്റെതായിരുന്നു ഈ അത്തഖറുബ്. എന്ത് ചെയ്യാം ഭരണാധികാരികൾ അതേപോലെ ഈ പിന്നെ പ്രമാണിമാർ അവരിലേക്ക് അടുക്കാനുള്ളതായ ഈ ഒരു കുബുദ്ധി. ചിലർ തഴസുബ്. എന്താ തഴസുബ്? പക്ഷപാതിത്വം. പക്ഷപാതിത്വം നിമിത്തം ചിലർ എന്ത് ചെയ്തിട്ടുണ്ട് വ്യാജ ഹദീസുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ചിലർക്ക് നാടിനോടായിരിക്കും പക്ഷപാതിത്വം, ചിലർക്ക് ഭാഷയോടായിരിക്കും, ചിലർക്ക് വ്യക്തികളോടായിരിക്കും, ചിലർക്ക് ഗോത്രങ്ങളോടായിരിക്കും. മനസ്സിലെ ഓരോരുത്തരും തങ്ങളുടെ പക്ഷപാതിത്വം ഏതിനോടാണ് അതിനനുസരിച്ച് ഹദീസ് നിർമ്മിക്കാം. ഇപ്പൊ അറബി ഭാഷയോട് പക്ഷപാതിത്വം പിടിച്ചിട്ട് ഒരാളെ ഹദീസ് ഉണ്ടാക്കി, അതിൽ പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി. ഇത് റസൂല പറഞ്ഞിട്ടില്ല, പക്ഷെ അത് ഉദ്ധരിക്കപ്പെടുന്നത് അങ്ങനെയാണ്. അഹിബുൽ അറബിയ, നിങ്ങൾ അറബി ഭാഷയെ സ്നേഹിക്കുക, അത് റസൂലുള്ള പറഞ്ഞു എന്നാണ്. ലി അന്നി അറബിയുൻ വ അൽ ഖുർആനു അറബിയുൻ വ ലിസാനു അഹ്ലിൽ ജന്ന അറബി. നിങ്ങൾ അറബി ഭാഷയെ സ്നേഹിക്കുക, എന്തുകൊണ്ട്? ഞാൻ അറബിയാണ്. ആരാ പറയുന്നത്? റസൂലുള്ള പറഞ്ഞായിട്ട് പറയാണ്. ഖുർആൻ അറബിയാണ്, സ്വർഗവാസികളുടെ ഭാഷയും എന്താണ്? അറബിയാണ്. അതുകൊണ്ട് നിങ്ങൾ അറബി ഭാഷയെ സ്നേഹിക്കുക. ഇത് അറബി ഭാഷയ്ക്ക് പക്ഷപാതിത്വം പിടിച്ചിട്ട് ഒരാൾ എന്ത് ചെയ്താണ് നിർമ്മിച്ച ഹദീസാണ്. ഇതേപോലെ ഗോത്രങ്ങളോട് വ്യക്തികളോട് അതേപോലെ മദ്ഹബുകളോട് തരീഖത്തിനോട് ഒക്കെ പക്ഷപാതിത്വം പിടിച്ചിട്ട് എന്തുണ്ടാക്കിയിട്ടുണ്ട്? ഹദീസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പെട്ടാണ് ഇപ്പൊ നമ്മൾ ഇപ്പൊ വ്യക്തികളോട് പക്ഷപാതിത്വം പിടിച്ച് മദ്ഹബിനോട് പക്ഷപാതിത്വം പിടിച്ചിട്ട് ഇപ്പൊ അബു ഹനീഫിനെ കുറിച്ചൊരു ഹദീസ് ഉണ്ട്. അബു ഹനീഫ സിറാജു ഉമ്മത്തി, ഇമാ അബു ഹനീഫ എന്റെ ഉമ്മത്തിന്റെ പിന്നെ വിളക്കാണ്, ദീപമാണ്. അതെന്തിനാ? ഹനഫി മദ്ഹബിനോട് അബു ഹനീഫയോടുള്ള പക്ഷപാതിത്വമാണ്. അത് ആ ആളെന്നെ എന്ത് ചെയ്ത് ഇമാ ഷാഫിയെ ഇകയത്തിയിട്ട് ഹദീസ് കെട്ടിണ്ടാക്കി. എന്താ പറഞ്ഞു? പിന്നെ യക്കൂനു ഫി ഉമ്മത്തി റജുലു യുഖാലഹു മുഹമ്മദ് ബിൻ ഇദ്രീസ് വഹു അദറു അലാ ഉമ്മത്തി മിൻ ഇബ്ലീസ്. എന്റെ ഉമ്മത്തികളിൽ ഒരാൾ വരാനിരിക്കുന്നു, അയാൾ എന്റെ ഉമ്മത്തികൾക്ക് ഇബ്ലീസിനേക്കാൾ ഉപദ്രവകാരിയാണ്, അപകടകാരിയാണ്. അയാളെ പേര് മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്നായിരിക്കും എന്ന് പറഞ്ഞു. അത് ഷാഫി മദബിനെയും ഇമാ ഷാഫിയെയും ഇകയിത്താനും മറ്റേത് ഹനഫി മദബിനെയും അബു ഹനീഫയെയും പുകയിത്താനും നിർമ്മിച്ച ഹദീസാണ്. ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ ഈ തഅസ്സുബ് എന്ന് പറഞ്ഞെങ്കിൽ പക്ഷപാതിത്വം. ആ പക്ഷപാതിത്വം മദ്ഹബിനോട് തരീഖത്തിനോട് നാടിനോട് ഭാഷയോട് ഗോത്രത്തോടൊക്കെ ആയിട്ട് പല ഹദീസുകൾ എന്തായിരുന്നു കെട്ടിയുണ്ടാക്കിയിരുന്നു വ്യാജന്മാർ. ചിലർ അവരുടേത് അൽഖിലാഫാത്ത്, എന്താ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ രാഷ്ട്രീയമായി അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ പിന്നെ മത കർമ്മശാസ്ത്രപരമായി ഒക്കെയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോരുത്തരും തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളിലുള്ള തങ്ങളുടെ വീക്ഷണങ്ങളെ ബലപ്പെടുത്താൻ വ്യാജമായ ഹദീസ് നിർമ്മിച്ചു. അത് ഞാൻ പറഞ്ഞു പിന്നെ ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ ഖിലാഫത്തിന് ശേഷം അലിയാരുടെ ഖിലാഫത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? ഈ കക്ഷിത്തണ്ടായി. അപ്പോൾ ഓരോ കക്ഷികളും തങ്ങളെ ന്യായീകരിക്കാൻ എന്ത് ചെയ്തു? ഹദീസുകൾ കെട്ടിണ്ടാക്കി. അവിടെ സഹാബികളുടെ കാലഘട്ടത്തിലാണ് ഈ പിളർപ്പെങ്കിലും ഈ പ്രശ്നമെങ്കിലും സഹാബികൾ തറിയണില്ല. പക്ഷേ കെട്ടിണ്ടാക്കുന്നവരാരാണ്? കെട്ടിണ്ടാക്കുന്നവർ ഈ പിന്നെ ഈ പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവരും അതേപോലെ തന്നെ പലവിധ ചിന്തകളുമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളായിരുന്നു. പണ്ഡിതന്മാർ പറയാറുണ്ട്, മദീനയിൽ നിന്ന് ഒരു ഹദീസ് പോകും, അതൊരു ചാണായിരിക്കും അതിന് നീളം. പക്ഷെ അത് ഇറാഖിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അതിന് നീളം ഒരു മുഴായിരിക്കും. അതെന്തുകൊണ്ട? ഒരു ചാണ ഹദീസ് ആയിട്ട് പോയിട്ടെങ്കിൽ അത് ഇന്നെ ഇറാഖിലുള്ള ആളുകൾ കൂട്ടിച്ചേർത്തിട്ട് എന്ത് ചെയ്ത് അതൊരു മുഴാക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ചയക്കും എന്നുള്ളതാണ്. അതൊരു പതിവായിരുന്നു. കാരണം എന്താ? ഈ പിന്നെ അവസ്ഥയായിരുന്നു ഇസ്ലാമിക തലസ്ഥാന നഗരികളിൽ നിന്ന് മുസ്ലിമീങ്ങൾ അകലും തോറും ഉണ്ടായിരുന്നത്. മനസ്സിലായ? പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ അതേപോലെ വിവിധ സംസ്കാരത്തിന്റെയും ചിന്തയുടെയും ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്നതോടുകൂടി ഈ നിഫാക്ക് വളർന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിലൊക്കെ ഒരു സൂക്ഷ്മതക്കുറവ് നന്നായി പ്രകടമായി. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അതേപോലെ തന്നെ കർമ്മപരമായി മതപരമായിട്ടുള്ള വിഷയങ്ങൾ, കർമ്മപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ തങ്ങളുടെ അഭിപ്രായങ്ങളെ പിന്നെന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹദീസുകൾ കെട്ടിണ്ടാക്കുന്ന അവസ്ഥ വന്ന അത് കർമ്മശാസ്ത്ര വീക്ഷണങ്ങളിൽ വരെ മദ്ഹബിന്റെ ആളുകൾക്കിടയിൽ വരെ എന്തുണ്ടായിട്ടുണ്ട്? അതുണ്ടായിട്ടുണ്ട്. കുറെ മദ്ഹബിന്റെ ആളുകൾ തങ്ങളുടെ കർമ്മശാസ്ത്ര വീക്ഷണങ്ങളെ ബലപ്പെടുത്താൻ, മനസ്സിലല്ലേ, ഹദീസുകൾ വരെ കെട്ടിണ്ടാക്കിയതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. തയ്യബ്. പിന്നെ ഈ ഖിലാഫ, ഈ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കാൻ തന്നെ ഉണ്ടാക്കിയ ഹദീസ് എന്താ? ഇഖ്തിലാഫു ഉമ്മത്തി റഹ്മ. ഇഖ്തിലാഫു ഉമ്മത്തി റഹ്മ, എന്റെ ഉമ്മത്തികളുടെ അഭിപ്രായ ഭിന്നത അത് റഹ്മത്താണ്, കാരുണ്യാണ്. ആ ഹദീസന്നെ എന്താണ്? വ്യാജനിർമ്മിതാണ്. അതുകൊണ്ട് അതുണ്ടാക്കിയ ആൾ തന്നെ ഉദ്ദേശിച്ച എന്താണ്? ഈ ഖിലാഫത്ത് ഇത് നിലനിന്ന് പോകാനാണ്. ഏതായാലും രാഷ്ട്രീയപരമായും അതേപോലെ മതപരമായ വീക്ഷണങ്ങളുടേതായ അഭിപ്രായ വ്യത്യാസങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? പല ഹദീസുകളെയും കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് ജന്തക്ക. ജന്തക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇസ്ലാമിന്റെ മേൽക്കുപ്പായിട്ട് ഇസ്ലാമല്ലാത്ത കുറെ ആളുകൾ ഇവിടെ ഇടം നേടി, ഇസ്ലാമിക നാടുകളിൽ ഇടം നേടി. ശരിക്കും അവർ കപടന്മാരായിരുന്നു. അവരുടെ ലക്ഷ്യം ഇത് പൊളിക്കുക എന്നുള്ളത്, പൊളിക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല 14,000 ഹദീസ് കെട്ടിണ്ടാക്കിയ ഒരു വ്യക്തി വധിക്കപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞ് ഹാറു റഷീദിനോട്, അബ്ദുൽ കരീം ഇബ്നു അബിൽ ഔജ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അബ്ദുൽ കരീം ഇബ്നു അബിൽ ഔജ, ഖലീഫ അബ്ബാസികളുടെ ഖിലാഫത്തിലാണ് അയാൾ പിടിക്കപ്പെടുന്നത്. അങ്ങനെ അയാൾ വധിക്കപ്പെടാൻ പോവുകയാണ്. അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. കാരണം അത്ര ദുഷ്ടനായിരുന്നു അയാൾ. ഇസ്ലാമിന്റെ മേൽക്കുപ്പായിട്ട് ദീനിനെ പൊളിക്കുന്ന രീതിയിൽ അയാൾ വ്യാജമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഹദീസ് ഉണ്ടാക്കുക, അതായിരുന്നു അയാളുടെ പണി. ഇസ്ലാമിക ശിക്ഷാ കോടതി പിടികൂടി അയാൾ വധിക്കാൻ വിധിച്ചപ്പോൾ അയാൾ പറയാണ്, കൊലക്കയർ കാണുമ്പോൾ അയാൾ പറയാണ്, 4,000 ഹദീസ് ഞാൻ നിങ്ങൾക്ക് കെട്ടിണ്ടാക്കിയിട്ടുണ്ട്, അതിൽ ഓരോന്നിലും ഹലാലിനെ ഹറാമുമാക്കിയിട്ടുണ്ട്, ഹറാമിനെ ഹലാലുമാക്കിയിട്ടുണ്ട്. ഹലാലിനെ ഹറാമും ഹറാമിനെ ഹലാലുമാക്കിയിട്ട് 4,000 ഹദീസുകൾ ഞാൻ കെട്ടിയുണ്ടാക്കി എന്നാണ് അബ്ദുൽ കരീം ഇബ്നു അബിൽ ഔജ പറഞ്ഞത്. അപ്പോ പിന്നെ അയാൾ ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ അയാൾ 4,000 ഉണ്ടാക്കിയാലും മറ്റയാൾ 14,000 ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതൊക്കെ വേർതിരിക്കാനുള്ള പണ്ഡിതന്മാരുടെ രീതികളും, എങ്ങനെ പണ്ഡിതന്മാർ അതിനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് വേറെ വിഷയം. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ചാൽ, ഇത്തരം ദുഷ്ടന്മാരുണ്ടായിരുന്നു. പലവിധ പ്രേരണകളാൽ വ്യാജനിർമ്മിത ഹദീസുകൾ കെട്ടിണ്ടാക്കുക എന്നുള്ള ഈ പ്രവണതയുടെ വക്താക്കൾ. അതിലൊരു വിഭാഗമായിരുന്നു ഈ കപടന്മാർ. ജന്തക്കത്ത് എന്ന് പറഞ്ഞെങ്കിൽ ശരിക്കും എന്താ, നിരീശ്വരത്വം, നിർമ്മതവാദം എന്നൊക്കെ പറയില്ലേ, ഉദ്ദേശിക്കുന്നത് ഈ കപട വേഷധാരികളാണ്. പിന്നെ മറ്റൊരു വിഭാഗമാണ് ഉആദ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ പിന്നെ കഥകളൊക്കെ പറഞ്ഞിട്ട് ഉറുദി വരയില്ലേ, വയലൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ, വാള് പറഞ്ഞു നടക്കുന്ന ഈ വാളീങ്ങൾ, അവർ ഖുർആന്റെ ആയത്തും ഹദീസുകളൊക്കെ പറയുന്നതിലേറെ അവർ ഈ കഥകളാ പറയുക, സാധാരണക്കാരെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ആ കഥകൾ എന്ത് ചെയ്യുക, അവർ പറഞ്ഞിട്ട് അത് നബിയിലേക്ക് ചേർക്കും. കഥകൾ പറഞ്ഞിട്ടും പിന്നെ കഥകൾ പറഞ്ഞിട്ട് ആളുകളെ ഉപദേശിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെയാണ്. അള്ളാഹു സുബ്ഹാന തആല വിശുദ്ധ ഖുർആനിൽ എത്ര കഥകൾ പറഞ്ഞിട്ട്, നഹ്നു നഖ്സു അലൈക അഹ്സന അൽഖസസ്, ഏറ്റവും നല്ല കഥ നാം ഇതാ നിനക്ക് കഥിച്ചു തരുന്നു എന്ന് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞു. കഥ പറഞ്ഞിട്ട് ആളുകൾ എന്ത് ചെയ്യുക, കഥ പറയുന്നതിന് പ്രശ്നമില്ല, ഞാൻ പറഞ്ഞു അത് പ്രമാണബദ്ധമാണ്, ഇസ്ലാമിന്റെ ഒരു രീതിയാണ്, വിശുദ്ധ ഖുർആന്റെ ശൈലിയാണ് കഥ പറഞ്ഞിട്ട് ആളുകളെ പിന്നെ ആകർഷിക്കുകയും വശീകരിക്കുകയും ചെയ്യുക എന്നുള്ളത്. പക്ഷേ കള്ളക്കഥ ഉണ്ടാക്കിയിട്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലേക്ക് ചേർക്കലാണ് എന്ത് പ്രശ്നം. പല ആലയങ്ങളും അങ്ങനെയാണ്. ഇപ്പൊ ഈ പിന്നെ തബ്ലീഗിന്റെയൊക്കെ പേരിൽ ഊരിട്ടുന്ന പല ആളുകളുടെ അടുത്തുനിന്ന് കഥകളായിരിക്കും. പക്ഷെ അതൊക്കെ റസൂലുള്ള പറഞ്ഞു കണ്ടിട്ട് പറയുമ്പോഴെന്തായി ഭയങ്കര അപകടമായി. അതിൽ പെട്ടതാണ് ഇപ്പൊ ഇതിന്റെ ഉദാഹരണമായിട്ട്. പിന്നെ ഒരിക്കൽ പിന്നെ ഇറാഖിൽ റസാഫ എന്ന് പറയുന്ന സ്ഥലത്ത് ഇമാ അഹമ്മദ് ബിൻ ഹംബലും യഹ്യ ബിൻ മഅ്ഇനും ഒരു സദസ്സിലുണ്ട്. ഇമാ അഹമ്മദ് ബിൻ ഹംബലും യഹ്യ ബിൻ മഅ്ഇനും ഒരു സദസ്സിലുണ്ട്. അപ്പൊ അവിടെ പള്ളിയിൽ ഒരാൾ ഇങ്ങനെ ഒരു ഉപദേശിയാണ്, ഒരാൾ ഇങ്ങനെ ആളുകളെ ഉപദേശിക്കണം വയൽ അറിയാണ്. വയൽ അറിയുമ്പോൾ അയാൾ പറയാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞതായിട്ട് ഇമാ അഹമ്മദ് ബിൻ ഹംബലും യഹ്യ ബിൻ മഅ്ഇനും എന്നോട് പറഞ്ഞിട്ടാണ് ഒരാൾ പറയുന്നത്. ഇമാ അഹമ്മദും യഹ്യ ബിൻ മഅ്ഇനും എന്നോട് പറഞ്ഞിട്ട് ഒരാൾ എന്ത് ചെയ്യാണ് വയൽ അറിയാണ്. അപ്പൊ ആ സദസ്സിൽ ആരുണ്ട്? ഇമാ അഹമ്മദും ഉണ്ട്, യഹ്യ ബിൻ മഅ്ഇനും ഉണ്ട്. എന്താ ഇയാൾ പറയണത്? ഒരു ഹദീസ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ ഖലഖല്ലാഹു മിൻ കുല്ലി കലിമത്തി മിൻഹാ ത്വൈറൻ മിൻകാറുഹു മിൻ ദഹബിൻ വജനാഹുഹു മിൻ മർജാൻ. അതായത് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ ഓരോ കലിമത്തിൽ നിന്നും അള്ളാഹു സുബ്ഹാന തആല ഓരോ പക്ഷിയെ സൃഷ്ടിക്കും. ആ പക്ഷിയുടെ പിന്നെ കൊക്ക് സ്വർണത്തിന്റേതായിരിക്കും, അതിന്റെ ചിറക് മർജാൻ മർജാൻ എന്നുണ്ടെങ്കിൽ മുത്ത് അല്ലെങ്കിൽ പവിയത്തിന്റേതായിരിക്കും എന്ന്. ഇത് റസൂലുള്ള പറഞ്ഞിട്ടാണ് പറയുന്നത്. അത് അയാളോട് പറഞ്ഞതാരായി ഇമാ അഹമ്മദ് ബിൻ ഹംബലും യഹ്യ ബിൻ മഅ്ഇനാണ്. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ മഹത്വം പറയാൻ ഇയാൾ ഉണ്ടാക്കിയ ഹദീസാണ്. അപ്പൊ ഇമാ അഹമ്മദ് ബിൻ ഹംബൽ യഹ്യ ബിൻ മഅ്ഇന്റെയും യഹ്യ ബിൻ മഅ്ഇൻ അഹമ്മദ് ബിൻ ഹംബലിന്റെയും മുഖത്തേക്ക് മുഖം നോക്കുകയാണ് അവര്. കാരണം അവര് പറയുന്നത് നിങ്ങളിത് കേട്ടിരുന്നു, നിങ്ങളിത് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അവർ അന്യോന്യം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, ഞാനിത് പറഞ്ഞിട്ടില്ല. അവസാനം എന്ത് ചെയ്ത്? ഇവര് നീച്ച് നിന്നിട്ട് ഇയാളോട് ചോദിച്ച് ആരെ നിങ്ങൾക്ക് ഇത് പറഞ്ഞെന്ന്. അപ്പൊ അയാൾ പറയാണ് യഹ്യ ബിൻ മഅ്ഇന അഹമ്മദ് ബിൻ ഹംബലാണ് പറഞ്ഞത്. അപ്പോ യഹ്യ ബിൻ മഅ്ഇന അഹമ്മദ് ബിൻ ഹംബൽ പറയുന്നത് ഞാൻ യഹ്യ ബിൻ മഅ്ഇൻ, ഇത് അഹമ്മദ് ബിൻ ഹംബൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ഉപദേശി പറയാണ്, വായിൽ പറയാണ് ഞാന് യഹ്യ ബിൻ മഅ്ഇൻ ഒരു അഹമ്മദ് പൊട്ടനാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, അഹമ്മദ് ബിൻ ഹംബലും ഒരു പൊട്ടനാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളും മാത്രമുള്ളൂ യഹ്യ ബിൻ മഅ്ഇനും അഹമ്മദ് ബിൻ ഹംബലും. ഞാൻ പതിനേഴ് യഹ്യ ബിൻ മഅ്ഇനിൽ നിന്നും പതിനേഴ് അഹമ്മദ് ബിൻ ഹംബലിൽ നിന്നും ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അയാൾ പറയും ആകെ ലോകത്ത് ഒരൊറ്റ യഹ്യ ബിൻ മഅ്ഇനേ ഉള്ളൂ ഹദീസ് പണ്ഡിതനായിട്ട്, അഹമ്മദ് ബിൻ ഹംബലും ഒരാളേ ഉള്ളൂ. പക്ഷെ ഇയാൾ പറയാണ് ഇവരെ ഇയാളെ തൊണ്ടി സഹിതം പിടിച്ചപ്പോ അയാൾ പറയാണ് നിങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിരുന്ന പൊട്ടന്മാരാണെന്നുള്ളത്, പക്ഷെ ഇപ്പൊ എനിക്ക് ഉറപ്പായി. കാരണം ഞാന് പതിനേഴ് അഹമ്മദ് ബിൻ ഹംബൽ എന്ന വ്യക്തിയിൽ നിന്ന് ചെയ്യുന്നുണ്ട് ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഈ യഹ്യ ബിൻ മഅ്ഇൻ പതിനേഴെണ്ണത്തിൽ നിന്നും ഞാൻ ചെയ്തു ഹദീസ് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇമാ അഹമ്മദും യഹ്യ ബിൻ മഅ്ഇനും എന്ത് ചെയ്തു? ആളുകൾക്ക് കാര്യം തിരിഞ്ഞല്ലോ, അവരവിടെ നിന്ന് വായും പൊത്തി പോയി എന്നാണ്, തൊള്ള പൊത്തിയിട്ട് അവിടെ നിന്ന് പോയി എന്നുള്ളത് പറഞ്ഞ ഇതാണ് ആളുകളുടെ അവസ്ഥ. മനസ്സിലായി? പിന്നെ ഈ അബൂ ഇസ്മ നൂഹ് ബിൻ അബി മറിയം, അബൂ ഇസ്മ നൂഹ് ബിൻ അബി മറിയം എന്ന് പറഞ്ഞൊരു വ്യക്തിനെ പിടികൂടി. അയാളെ പിടികൂടിയപ്പോൾ ഏത് വിഷയത്തിലാണ്? വിശുദ്ധ ഖുർആന്റെ ഓരോ സൂറത്തുകൾ 114 സൂറത്തുകൾക്ക് ഓരോ സൂറത്തിനും മൂപ്പര് ഫദായിൽ കെട്ടിയുണ്ടാക്കി. ഓരോ സൂറത്തിന്റെയും മഹത്വം അറിയിക്കുന്ന ഓരോ ഹദീസുകൾ മൂപ്പര് കെട്ടിയുണ്ടാക്കി എല്ലാ സൂറത്തുകൾക്കും. അപ്പൊ മൂപ്പരോട് ചോദിച്ച് നിങ്ങൾ എങ്ങനെ ഈ ഇതൊന്നും ഹദീസ് ഹദീസാണ്, അപ്പൊ ഹദീസല്ല മൂപ്പര് കെട്ടിയുണ്ടാക്കിയതാണ്, അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഇത് കെട്ടിയുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ മൂപ്പര് പറയണം, ജനങ്ങളെല്ലാവരും അബൂ ഹനീഫന്റെ ഫിഖ്ഹിലും ഇബ്നു ഇസ്ഹാഖിന്റെ മഖാസി സീറയിലും ജനങ്ങളെല്ലാവരും വ്യാപൃതരാണ്. ഒന്നുകിൽ ആളുകളുടെ അടുത്തുള്ള എന്താണ് അബൂ ഹനീഫിന്റെ ഫിഖാണ്, അല്ലെങ്കിൽ ഇബ്നു ഇസ്ഹാഖിന്റെ സീറയാണ്, മഖാസിയാണ്. അതുകൊണ്ട് തന്നെ ആളുകളെ അബൂ ഹനീഫയിൽ നിന്ന് ഇബ്നു ഇസ്ഹാഖിൽ നിന്നും വലിക്കാനും ഖുർആനിലെ ആളുകളെ ബന്ധിപ്പിക്കാനും ഞാൻ ചെയ്ത പണിയാണിത്, ഓരോ സൂറത്തുകളുടെയും മഹത്വത്തിൽ ഹദീസ് ഉണ്ടാക്കിയത്. അപ്പോ എത്ര ഹദീസ് അയാൾ കെട്ടിയുണ്ടാക്കി? കുറെ ഹദീസുകൾ അയാൾ കെട്ടിയുണ്ടാക്കി. എന്തിന്? ഈ പണിക്ക് വേണ്ടിയിട്ട്. അതൊക്കെ ഈ ആളുകളുടെ ഒരേ പണിയാണ്. ഇതുപോലെ കുറെ ഉദാഹരണങ്ങൾ ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ പിന്നെ ഹദീസുകൾ പല പ്രേരണകളാൽ ഇസ്ലാമിക രാജ്യത്ത് എന്തുണ്ടായി? കെട്ടിയുണ്ടാക്കപ്പെട്ടു. മനസ്സിലായി? ഇസ്ലാമിനോട് പിന്നെ കൂറില്ലാത്ത ചിലർക്ക് കൂറുണ്ടെങ്കിലും അവരുടേത് പിന്നെ സാധു ദുഷ്ടന്റെ ഫലം ചെയ്യുന്ന മാതിരിക്കത്തെ കൂറായിരുന്നു. ആ രീതിയിൽ എന്തായി? പിന്നെ വ്യാജ ഹദീസുകൾ കെട്ടിയുണ്ടാക്കി. അതിൽ ഏറ്റവും ഗൗരവപ്പെട്ടത് ഈ വിഭാഗം ആളുകളുടേതാണ് എന്ന് പറഞ്ഞാൽ ദീനിനെ പൊളിക്കുക. ആ ദീനിനെ പൊളിക്കാൻ ഏറ്റവും നല്ല ആയുധമായിട്ട് അവർ കണ്ടത് എന്താണ്? ആ ഹദീസ് കെട്ടിയുണ്ടാക്കുക എന്നുള്ളതാണ്. സഈദ് ബിൻ മുഹമ്മദ് അൽ മസ്ലൂബ് എന്ന ഒരു വ്യക്തി അബ്ബാസി ഖലീഫ അബു ജാഫറിന്റെ കാലത്താണ് അയാളെ പിടികൂടിയിട്ട് അയാളെ കൊല്ലാൻ വിധിച്ച്. കൊല്ലാൻ വെച്ച്. അയാള് ഒരു ഹദീസ് ഉണ്ടാക്കി. അനസ് റളിയല്ലാഹുവിന്റെ പേരിലാണ് ആ ഹദീസ് കെട്ടിണ്ടാക്കിയത്. റസൂലുള്ള പറഞ്ഞതായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അന ഖാതമുൻ നബിയീൻ വലാ നബിയ ബഅദി ഇല്ലാ അൻ യശാ അല്ലാഹ്. ഷുഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന ഖാതമുൻ നബിയീൻ, എന്താ ഞാൻ അന്ത്യ പ്രവാചകനാണ്. ലാ നബിയ ബഅദി, എന്റെ കാലശേഷം ഇനി ഒരു നബിയും ഇല്ല. എന്നിട്ട് എന്താ ചെയ്തത് ഉപ്പര്? ഇല്ലാ അൻ യശാ അല്ലാഹ്, എന്താ അള്ളാഹു ഉദ്ദേശിച്ചാൽ അല്ലാതെ. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇനി എന്തായാലും നബി വരുന്നല്ലേ. അതാണ് മൂപ്പരുടെ കൃത്രിമത്വം. ഈ സയ്യിദ് ഇബ്നു മുഹമ്മദ് അൽ മസ്ലൂബിന്റെ അത് കാരണത്താൽ അയാൾ ചെയ്തത് എന്താ? ശരിക്ക് ദീനെ ആ പ്രവാചക ശൃംഖല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളോട് കൂടി അവസാനിച്ചു എന്ന ആ ഒരു പിന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാനത്ത് മൂപ്പര് എന്ത് ചെയ്തു? ഈ ഒരു വ്യാജ നിർമ്മിത ഹദീസ്. അത് കാരണത്താൽ എന്ത് ചെയ്ത് മൂപ്പര്? ആ അടിസ്ഥാനത്തിൽ തന്നെ തകർക്കുകയും മറ്റു പലർക്കും നബുവത്ത് വാദിക്കുവാനും നബിമാരായിട്ട് പിന്നെ ഇവിടെ നെളിയാനുള്ള അവസരം ഉണ്ടാക്കുക ചെയ്യുക. അതൊക്കെ ദീന് പൊളിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ഇവരുടെ പണിയാണ്. അവരാണ് കൂടുതൽ ഹദീസുകളെ കെട്ടിയുണ്ടാക്കിയത്. പിന്നെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായപ്പോൾ ഷിയ വിഭാഗം, ഷിയ റാഫിദി വിഭാഗങ്ങൾ അവരുടെ രചനകൾ മുഴുവനും വ്യാജ നിർമ്മിത ഹദീസുകളാൽ നിറഞ്ഞതാണ്. പിന്നെ ഈ പറയപ്പെട്ട ഇതിലൊക്കെയും കുറെ വ്യാജ നിർമ്മിത ഹദീസുകൾ. തൈബ്, വ്യാജ നിർമ്മിത ഹദീസുകൾ ധാരാളമായി നിർമ്മിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്തുണ്ടായത്? ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ സടകുടഞ്ഞെഴുന്നേറ്റു എന്നറിയില്ലേ, ശരിക്കും ജാഗരൂകരായിട്ട് എന്ത് ചെയ്തു? ഈ ഒരു മഹാവിപത്തിനെ നേരിട്ടു. ഞാൻ പറഞ്ഞില്ലേ, വ്യാജ നിർമ്മിത ഹദീസുകൾ ഞാൻ 14,000 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി അബൂ ഇസ്ഹാഖ് ബിൻ ഫസാരിയും അബ്ദുല്ലാഹി ബിൻ മുബാറക്കും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഹറൂൺ റഷീദ് അന്ന് പ്രതീക്ഷ പറഞ്ഞില്ലേ. ആ പ്രതീക്ഷക്കൊത്ത് അനുസരിച്ചായിരുന്നു പിന്നീട് പണ്ഡിതന്മാരുടെ എന്ത് നിലപാടുകൾ. അതുകൊണ്ട് തന്നെ അവർ ശരിക്കും എന്ത് ചെയ്തു? ഹദീസുകളെ അരിച്ചു പെറുക്കി. മനസ്സിലെ? ശരിക്ക് അരിച്ചു പെറുക്കി. അറബിയിൽ പറഞ്ഞ ഗർബല എന്ന്, ഗർബല എന്നാണ് എന്താ നമ്മൾ ഈ അരിപ്പിയിൽ അരിച്ചെടുക്കണെന്നാണ് പറയുന്നത്. ആ രീതിയിൽ എന്ത് ചെയ്തു? ഹദീസിന് വേണ്ടി അവർ ഒഴിഞ്ഞിരിക്കുകയും അങ്ങനെ ഹദീസിൽ നെല്ലും പതിരും വേർതിരിച്ച് വ്യാജ നിർമ്മിത ഹദീസുകളെ വേർപ്പെടുത്തി തന്നെ എന്ത് ചെയ്ത് അവർ മനസ്സിലാക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുകയുണ്ടായി. എങ്ങനെയാണ് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വ്യാജ നിർമ്മിത ഹദീസുകളെ കൈകാര്യം ചെയ്തത്? അതിനോടവർ എതിരിട്ടത്, അതാണ് മുഖാവമത്തുൽ വദ്. വ്യാജ നിർമ്മിത ഹദീസുകളോട് എങ്ങനെയാണ് അവർ പണ്ഡിതന്മാർ എതിരിട്ടത് എന്ന്? അതിന് പല ശൈലികളാണ്. ആ ശൈലികളിൽ ചിലതാണ് ഞാൻ ഇവിടെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ എഴുതിയത്. ഒന്ന്, ഹദീസ് അടിസ്ഥാനങ്ങളിൽ പിന്നെ വിവിധ നഷാത്തുകൾ, അതായത് പിന്നെ വൈജ്ഞാനികമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ, അതിനെ അവര് അടിസ്ഥാനപരമായിട്ട് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ അതിനെ അവർ പോഷിപ്പിച്ചു. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പൊ ഹദീസിന്റെ സനദ്, അതിൽ പഠനം നടത്തുന്നതിനാണ് ഇൽമു റിവായ എന്ന് പറയുക. അതേപോലെ തന്നെ ഹദീസിന്റെ മത്തിന്, അതിലുള്ള പഠനം, അത് രണ്ടിലും ഇൽമു റിവായ എന്നും ഇൽമു ദിറായ എന്നും പറയും. അപ്പോൾ ഒരു ഹദീസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് സനദും ഉണ്ടാകും, അതിന് മത്തിനും ഉണ്ടാകും. മത്തിനാകുമ്പോൾ ഹദീസിന്റെ ഉള്ളടക്കം അല്ലെ, സനദും മത്തിനും. അപ്പൊ സനദിനെ കുറിച്ചുള്ള പഠനം, മത്തിനെ കുറിച്ചുള്ള പഠനം, ഇതെന്തായി? സജീവായി. പിന്നെ മാത്രമല്ല, ഒരു ഹദീസ് കേട്ടിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് എവിടെ നിന്ന് ആരിൽ നിന്ന് എന്നതിൽ ഉള്ള നോട്ടുണ്ടല്ലോ, അത് ശക്തമായി. പിന്നെ ഹദീസിന്റെ സ്രോതസ് അന്വേഷിച്ചിട്ടുള്ള നടത്തം, യാത്ര, അതും സജീവായി. അതാണ് ഇവിടെ മുദാഅഫത്തുൻ നശാത്തുൽ ഇൽമി ഫി ഖവാഇദുൽ ഹദീസ് എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹദീസിന്റെ സനദിനെ കുറിച്ചുള്ള പഠനം ശക്തമാക്കി, മത്തിൻ ഉള്ളടക്കത്തെ കുറിച്ചുള്ള പഠനം ശക്തമാക്കി, പിന്നെ ഹദീസ് അതിന്റെ സ്രോതസ് അന്വേഷിച്ചിട്ടുള്ള യാത്രകൾ, അന്വേഷണം, അത് ഊർജിതമാക്കി. അതാണ് പണ്ഡിതന്മാർ ചെയ്തത്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോ ഒരിക്കൽ ഞാൻ പറഞ്ഞില്ലേ, ഈ വിശുദ്ധ ഖുർആന്റെ മഹത്വത്തിന്റെ വിഷയത്തിൽ ഒരു ഹദീസ്, അത് മുഅമ്മൽ ബിൻ ഇസ്മായിൽ കേൾക്കാൻ. അപ്പൊ അയാൾ ചോദിക്കുകയാണ് ഈ ഹദീസ് പറഞ്ഞ ആളോട്, ഖുർആന്റെ ഫളിലാണ് ഈ ഹദീസുകൾ പറയുന്നത്, അപ്പൊ ഈ ഹദീസുകൾ ഒക്കെ എവിടുന്ന കിട്ടിയത്? അപ്പൊ അയാൾ പറയാണ് അത് കിട്ടിയത് മദായിനിൽ ഒരു ഷെയ്ഖുണ്ട്, ആ ഷെയ്ഖിന്റെ അടുത്താണ്, അയാളിപ്പോ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ മുഅമ്മൽ ബിൻ ഇസ്മായിൽ എന്ത് ചെയ്യാണ്? അങ്ങോട്ട് യാത്ര പോയി. എന്നിട്ട് ആ ഷെയ്ഖിനെ കണ്ടെത്തിയിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇങ്ങനെ കുറെ ഹദീസുകൾ പറയുന്നുണ്ട് ഖുർആന്റെ മഹത്വത്തിന്റെ വിഷയത്തിൽ, നിങ്ങൾക്ക് എവിടുന്ന് അത് കിട്ടിയത്? അപ്പൊ മൂപ്പര് പറയാണ് എനിക്ക് കിട്ടിയത് പിന്നെ ബസറയിൽ നിന്നാണ്, ബസറയിൽ ആ ഷെയ്ഖ് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അങ്ങോട്ട് അവിടുന്ന് യാത്ര പോയി. അയാളെ കണ്ടെത്തിയിട്ട് അയാളോട് ചോദിക്കാൻ, നിങ്ങളിങ്ങനെ ഫളായിലിൽ കുറെ ഹദീസ് പറയുന്നുണ്ടല്ലോ ഖുർആന്റെ സൂറത്തിന്റെ വിഷയത്തിലും, എവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? അത് എനിക്ക് കിട്ടിയത് വാസത്തിലെ ഒരു ഷെയ്ഖ് ഉണ്ട് അയാളിരുന്നാണ്. അപ്പൊ അവിടുന്ന് എന്ത് ചെയ്ത്? വാസത്തിലെ ഷെയ്ഖിന്റെ അടുത്തേക്ക് മുഹമ്മദ് ബിൻ ഇസ്മായിൽ പോവുകയാണ്. അങ്ങനെ അയാളോട് ചോദിക്കുകയാണ് നിങ്ങളാണല്ലോ ഇതൊക്കെ പറയുന്ന ഇവിടുന്ന് കിട്ടിയെന്നൊക്കെ. അപ്പൊ പറയുകയാണ് എനിക്ക് അബാദാനിൽ ഒരു ഷെയ്ഖ് ഉണ്ട്, ആ ഷെയ്ഖ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അവിടുന്ന് കിട്ടിയത്. അപ്പൊ അബാദാനിലേക്ക് അവിടുന്ന് യാത്ര പോവാണ്. അങ്ങനെ നീണ്ട യാത്രയാണ് ഒരു ഹദീസിന്റെ ഈ അല്ലെങ്കിൽ ഏതാനും ഹദീസുകളുടെ വിഷയത്തിൽ അതിന്റെ സ്രോതസ് അന്വേഷിച്ചത് ശരി അന്വേഷിച്ചു. അങ്ങനെ അബാദാനിലെത്തിയപ്പോൾ ഒരു ഷെയ്ഖ് ഞാൻ ഇരിക്കുന്നുണ്ട്, അതിന്റെ ചുറ്റും കുട്ടി ആളുകളുണ്ട്. അപ്പൊ ഇയാളോട് ചോദിക്കുകയാണ് നിങ്ങളെ പേരിലാണല്ലോ കുറെ ഹദീസുകൾ ഇങ്ങനെ വരുന്നത്, എവിടെ നിങ്ങൾക്ക് ഈ ഹദീസ് കിട്ടിയത്? അപ്പൊ അയാൾ പറയണ ആളുകൾ ഖുർആനിൽ ഇങ്ങനെ വിരക്തരായിട്ട് ജീവിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ആളുകളെ ഖുർആനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ ഹദീസ് ഞാൻ ഉണ്ടാക്കിയതാണ്, മൂപ്പര് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ. മുഹമ്മദ് ബിൻ ഇസ്മായിൽ യാത്ര ചെയ്തു. മുഹമ്മദ് ബിൻ ഇസ്മായിൽ മാത്രമല്ല, മനസ്സിലായി, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ അത് പിന്നെ ഒന്നാം നൂറ്റാണ്ട് മുതൽ നമ്മൾ കേൾക്കുന്ന ചരിത്രമാണ് ഹദീസ് കേൾക്കാൻ വേണ്ടിയിട്ടുള്ളതായ യാത്ര. ഹദീസ് കേൾക്കാൻ വേണ്ടിയിട്ടുള്ളതായ യാത്ര. ആ യാത്രയിൽ അവർ ഉദ്ദേശിച്ചത് എന്താണ്? ആ ഹദീസ് ആരാണ് പറയുന്നത്, ഇതിന്റെ സ്രോതസ് ഇത് വ്യാജനാണോ അതല്ല ഒറിജിനലാണോ, ഈ വ്യക്തി ആരാണ്, അയാളുടെ ഷെയ്ഖ് ആരാണ്, ഇതൊക്കെ അന്വേഷിക്കുവാൻ വേണ്ടിയിട്ടുള്ളതായ യാത്ര. അതേപോലെ തന്നെ സനദിനെ കുറിച്ചുള്ള പഠനം, ഉദ്ധരിക്കപ്പെട്ട മത്തിൻ. ഇപ്പൊ ഒരു വ്യക്തി അയാൾ ഷിയാ പക്ഷപാതിയാണ് എങ്കിൽ അയാൾ അലിയാരുടെ പേരിലാണ് ഹദീസ് നിർമ്മിച്ചിട്ടുള്ളത് എങ്കിൽ അറിയാൻ പറ്റും ഈ പറയപ്പെട്ട ഹദീസ് എന്ത് എന്നുള്ളത്. പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അത് വ്യാജാണോ അതല്ല ഒറിജിനലാണോ എന്നുള്ളത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്തു, പിന്നെ ഈ ഹദീസിന്റെ അടിസ്ഥാനങ്ങളിൽ പറയപ്പെട്ട ഇൽമു ദിറായ, ഇൽമു റിവായ, അതേപോലെ റിഹലാത്ത് യാത്രകൾ, ഇതൊക്കെ എന്തായി കൂടുതൽ സജീവമാക്കി. എന്തിനു വേണ്ടിയാ കൂടുതൽ സജീവമാക്കിയത്? അങ്ങനെ വ്യാജ നിർമ്മിത ഹദീസുകളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി. ആളുകൾക്ക് മയക്കണ്ട, പൊറാട്ട വയറ്റിൽ അതിൻ്റെതായ വർക്ക് നടത്തുണ്ട്. രണ്ടാമത്തേത് സനദുകളെ കുറിച്ച് കൂടുതൽ ശ്രദ്ധ വന്നു. സനദുകളെ കുറിച്ചുള്ള കൂടുതൽ ശ്രദ്ധ, അതായത് ഒരു ഹദീസ് പറയുമ്പോൾ ഹദീസിന്റെ റാവിമാരുണ്ടല്ലോ. ഇപ്പോ ഒരു ഹദീസ് പറയുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഇന്ന സഹാബി, താബിഈ, 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 ഇങ്ങനെ പോകല്ലോ, ഇതാണ് സനദ്. ഈ സനദിനെ കുറിച്ചുള്ള കൂടുതൽ ശ്രദ്ധ. ഇവൻ മുഹമ്മദ് ബിൻ സീരീൻ പറയാണ് ആദ്യകാലങ്ങളിൽ ഒരു ഹദീസ് പറഞ്ഞാൽ ഹദീസ് കൊള്ളുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ പിന്നീട് ഹദീസുകൾ പറയാൻ തുടങ്ങിയപ്പോൾ ഈ പ്രശ്നം വന്നപ്പോൾ, വ്യാജനിർമ്മിത ഹദീസിന്റെ ഒക്കെ പ്രശ്നം വന്നപ്പോൾ ഹദീസ് പറയുമ്പോൾ സുമ്മൂലന റിജാലക്കും ഉണ്ട് ആളുകൾ പറയാൻ തുടങ്ങി. ആരാണ് ഈ ഹദീസ് പറഞ്ഞത്? റാവിമാരെ പേര് പറയാൻ പറയും. സുമ്മൂലന റിജാലക്കും ആളുകളെ പേര് പറയും, ആരാണ് ഈ ഹദീസ് പറഞ്ഞതെന്ന് അവരെ പേര് പറയാൻ പറയും. എന്നിട്ട് മുഹമ്മദ് മുസ്ലിം പറയാണ് അഹ്ലുൽ സുന്നയുടെ ആളുകളാണ് എങ്കിൽ കൊള്ളുകയും അഹ്ലുൽ ബിദഅയിൽപ്പെട്ടവരാണെങ്കിൽ അവരുടെ ഹദീസുകൾ തള്ളുകയും ചെയ്യാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചോദിച്ചിരുന്നത്. അപ്പോ സനദുകൾ ശരിക്ക് അതിൽ ശ്രദ്ധ ഊന്നി. കാരണം എന്താ, സനദ് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുവിധം എന്ത് കിട്ടും, വ്യാജ നിർമ്മിത ഹദീസുകളെ കിട്ടും. കാരണം എന്താ, വ്യാജന്മാർ അറിയപ്പെട്ട് ഇല്ല. അപ്പൊ ഈ വ്യാജന്മാരെ കണ്ണികളിലുണ്ട് എങ്കിൽ ഖലാസ്, അവരാണ് ഉദ്ധരിക്കുന്നതെങ്കിൽ ഖലാസ്, അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇതേപോലെ ജമുൽ അഹാദി സാബിത, പണ്ഡിതന്മാർ വ്യാജ നിർമ്മിത ഹദീസുകളെ ചെറുക്കാൻ ചെയ്ത പണി സ്ഥിരപ്പെട്ട ഹദീസുകളെ ക്രോഡീകരിക്കുക എന്നുള്ളതാണ്. സ്ഥിരപ്പെട്ട ഹദീസുകൾ ക്രോഡീകരിച്ചാൽ എന്ത് ചെയ്തു, ആളുകൾക്ക് അതിനവലംബിച്ചാൽ മതി, സ്ഥിരപ്പെട്ട ഹദീസുകളെ അവലംബിച്ചാൽ മതി. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ സെൻട്രലിലെ ക്ലാസ്സിൽ, ഐ സി സിയിലെ ക്ലാസ്സിൽ നമ്മൾ തുടർ വിഷയം അതാണ്, ഒന്നും രണ്ടും നൂറ്റാണ്ടുകളിൽ നടന്ന ഹദീസ് ക്രോഡീകരണം. അതേപോലെ തന്നെ മൂന്നാം നൂറ്റാണ്ടിൽ ഹദീസ് ക്രോഡീകരിച്ചപ്പോൾ മുസ്നദുകളിൽ ഹദീസുകൾ ക്രോഡീകരിച്ചു. മുസ്നദുകൾ നമ്മൾ കുറെ പറഞ്ഞല്ലോ, കുറെ മുസ്നദുകളെ പറഞ്ഞു, ആ മുസ്നദുകളിൽ ഹദീസുകൾ ക്രോഡീകരിച്ചത്. പിന്നെ സഹീഹുകളിൽ, സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, അവയിൽ ഹദീസുകൾ ക്രോഡീകരിച്ചത്. ഇനി നമുക്ക് തുടർന്ന് എടുക്കാനുള്ളത് സുനനുകളിലെ ഹദീസ് ക്രോഡീകരണമാണ്. സുനനുകൾ പ്രത്യേകിച്ചും സുനനു അബീ ദാവൂദ്, സുനനു തിർമുദി, സുനനു നസായി, സുനനു ഇബ്നു മാജ, ഈ നാല് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഹദീസ് ക്രോഡീകരിച്ചത്. പിന്നെയും സുനനുകളുണ്ട്, അത് നാലാം നൂറ്റാണ്ടുമായി ബന്ധപ്പെട്ടാണ്. അതേപോലെ തന്നെ സഹീഹ് ഇബ്നു ഹിബ്ബാന, ഇബ്നു ഖുസൈമയും മറ്റുമുണ്ട്, അതും നാലാം നൂറ്റാണ്ടുമായി ബന്ധപ്പെട്ട്. ഏതായാലും സഹീഹ് സ്ഥിരപ്പെട്ട ഹദീസുകളെ എന്ത് ചെയ്തു, ജമ്മ ചെയ്തു, ക്രോഡീകരിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഈ വ്യാജ നിർമ്മിത ഹദീസുകളെ എതിരിടാൻ കൂടി വേണ്ടിയിട്ട്, ഇതിനു വേണ്ടി മാത്രമല്ല അതുകൂടി വേണ്ടിയിട്ട്. പിന്നെ മറ്റൊന്ന് പണ്ഡിതന്മാർ ചെയ്തത് റാവിമാരെ നിരൂപിക്കൽ, അതേപോലെ തന്നെ വ്യാജന്മാരെ വിടാതെ പിടികൂടൽ, വ്യാജന്മാരെ പിന്നാലെ കൂടുക. ഈ നഖുദുറിവാത്താണ്. പണ്ഡിതന്മാരെന്ത് ചെയ്തു, റാവിമാരെ കുറിച്ച് നിരൂപണം. നമുക്കറിയാം ഒരു മുസ്ലിമിനെ നിരൂപണം നടത്തുക എന്നുള്ളത് പാടുള്ളതല്ല, അതെന്താണ്, ഗീബത്താണ്. മുസ്ലിങ്ങളെ കുറിച്ചുള്ളതായ ഈ കുറവുകൾ അന്വേഷിക്കുക അത് നമുക്ക് പാടുള്ളതല്ല, അത് ഗീബത്താണ്. അതേസമയം റാവിമാരെ കുറിച്ചുള്ള ഗീബത്ത്, അതിന് പണ്ഡിതന്മാർ പറയലെ താലോ നഗതാബു ഫി സബീലില്ലാ, വരൂ നമുക്ക് അള്ളാന്റെ മാർഗത്തിൽ ഗീബത്ത് പറയാൻ, വരൂ നമുക്ക് അള്ളാന്റെ മാർഗത്തിൽ ഗീബത്ത് പറയാം. എന്താ ഇതിന്റെ അർത്ഥം? അള്ളാന്റെ മാർഗത്തിൽ ഗീബത്ത് ഉണ്ട്. എന്താ അള്ളാന്റെ മാർഗത്തിൽ ഗീബത്ത്? നമ്മൾ അന്യോന്യ ആളുകൾക്കിടയിൽ ദൂഷ്യം പറയുക എന്നുള്ളത് എന്താണ്? അത് പാടുള്ളതല്ല, മഹാകുറ്റാണ്, വൻപാപങ്ങളിൽ പെട്ടതാണ്. സഹോദരൻ മയ്യത്തായിട്ട് കിടക്കുമ്പോൾ അവന്റെ ഇറച്ചി നിന്ന് ആരെങ്കിലും ഇഷ്ടപ്പെടുക ഇല്ല. ഗീബത്ത് പറയല് ഇസ്ലാമിൽ നിഷിദ്ധാണ്, വൻപാപാണ്. പക്ഷെ ഇത് അള്ളാന്റെ മാർഗത്തിൽ ഗീബത്താണ്. അതെന്താ? ഒരു വ്യക്തി, ഒരു റാവി ആ റാവിനെ കുറിച്ചിട്ട് പറയാണ് ഇവന്റെ ധർമ്മനിഷ്ഠ എന്ത്, അദാലത്ത്, അതേപോലെ തന്നെ ഇവന്റെ പിന്നെ ആദർശം എന്ത്, ഇവൻ ആരുന്നാണ് പഠിച്ചത്, ഇവന്റെ ശിക്ഷഗണങ്ങൾ, അതേപോലെ ഇവന്റെ ധർമ്മജീവിതം, നിസ്കാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ എന്ത് ചെയ്യാണ്, ഒരു വ്യക്തിനെ കുറിച്ച് പഠിക്കുകയാണ്. ഒരു വ്യക്തിനെ അന്വേഷിച്ച് ചെന്നിട്ട് ഇയാളുടെ ഇതൊക്കെ അന്വേഷിക്കുകയാണ് അല്ലെ. അത് എന്താണ്? അള്ളാന്റെ മാർഗത്തിലുള്ള ഗീബത്താണ്. കാരണം എന്തിനാ? ഹദീസിന്റെ സനദിൽ പറയപ്പെട്ട റാവിമാര് നല്ല റാവിയാണോ അല്ലേ, വിശ്വസ്തനാണോ അല്ലേ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടും. അതേപോലെ തന്നെ കള്ളന്മാരെ, തത്തപ്പുവിൽ ഖദബ, നുണ പറയുന്നവരെ വിടാതെ കൂടുക, എന്നിട്ട് എന്ത് ചെയ്യുക, അവരെ കൈകാര്യം ചെയ്യുക. അപ്പൊ അതിന് അബ്ദുല്ലാഹിബ്നു മുബാറക്, അബ്ദുല്ലാഹിബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു, ഒരു ആള് കഥ പറയുന്ന കേട്ട്, കഥ പറയുന്ന കേട്ട്. അപ്പൊ ഈ കഥ പറയുന്നവർക്ക് പലപ്പോഴും ഒന്നുണ്ടാവില്ല, ഈ പിന്നെ കഥ പറയും, ആ കഥയെ തന്റെ വർത്തമാനത്തെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, വ്യാജ നിർമ്മിതമായിട്ടുള്ള കാര്യങ്ങൾ നിഫ്സലാശ്രമങ്ങളിലേക്ക് ചേർത്ത് ഉദ്ധരിക്കും. ഇബ്നു ഉമർ ഒരാൾ അങ്ങനെ കേട്ടപ്പോ എന്ത് ചെയ്തു, അയാളെ പിടിച്ച് പുറത്താക്കിയതാണ്, പിടിച്ച് പുറത്താക്കി. അതേപോലെ വ്യാജന്മാരെ പിടിച്ച് പുറത്താക്കുന്നതിൽ പ്രസിദ്ധരായിരുന്നു സുഫിയാനു സൗരി, ഇമാം ആമിറു ഷാബി, അബ്ദുറഹ്മാൻ ഇബ്നുൽ മഹ്ദി തുടങ്ങിയ പണ്ഡിതന്മാർ. അവരുടെ ജോലി തന്നെ എന്തായിരുന്നു എന്നാണ്, ഈ കള്ളന്മാരെ പിന്നാലെ കൂടിയിട്ട് അവരെ പൊതുനിരത്തിൽ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിൽ അവരെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം ആളുകൾ അവരിലേക്ക് അടുക്കാതിരിക്കാൻ വേണ്ടി പണ്ഡിതന്മാരത് ചെയ്തിരുന്നു. ഈ സരിയുനി സിഖത്തി എന്ന് പറയുന്ന റാവി ഉണ്ട്, സരിയുനി സിഖത്തി, മൂപ്പരൊക്കെ ക്ലാസ് എടുത്തപ്പോൾ لما خلق الله الحروف وقفت الالف قامت الالف وسجدت الباء എന്താ അതിന്റെ അർത്ഥം? അള്ളാഹു സുബ്ഹാനഹു വതആല ഹർഫുകളെ സൃഷ്ടിച്ചപ്പോ, ഹർഫുകൾ എന്നാ ഏതാ, അലിഫ് ബ ത സ, ഹർഫുകളെ സൃഷ്ടിച്ചപ്പോ قامت الالف, അലിഫ് നീച്ചെന്ന്, وسجدت الباء, ബ സുജൂദ് ചെയ്തു. ബ എങ്ങനെ ചെയ്താ, ഇങ്ങനെ കിടത്തിയല്ല ഇതാ വരുമേ ബ, അള്ളാഹു ഹർഫുകളെ സൃഷ്ടിച്ചപ്പോ അലിഫ് നീച്ചെന്ന് ബ സുജൂദ് ചെയ്തു. ഇതാണ് മൂപ്പരുണ്ടാക്കിയ ഹദീസ് സരിയുനി സഖത്തി. ഇത് ഇമാം അഹമ്മദ് ബിൻ ഹംബലിനോട് പറഞ്ഞു, ഇമാം അഹമ്മദിനോട് പറഞ്ഞു, ഇങ്ങനെ പറയണ്ടല്ലോ. അപ്പൊ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഉടനെ പറഞ്ഞു, നഫിറു അൻഹുന്നാസ്, നഫിറു അൻഹുന്നാസ് എന്ന് പറഞ്ഞാൽ മൂപ്പരത്തിന് ആളുകളെ ദൂരപ്പെടുത്താൻ പറഞ്ഞു, മൂപ്പര ആളുകളെ ദൂരപ്പെടുത്താൻ പറഞ്ഞു. മനസ്സിലായോ? അതെന്താ, ഇതാണ് വ്യാജന്മാരെ അങ്ങനെ അപകീർത്തിപ്പെടുത്തി അവരിൽ നിന്ന് പിന്നെ ആളുകൾ കൊള്ളാതിരിക്കാനും അവരോട് ആളുകൾ അടുക്കാതിരിക്കാനും. ഇത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ചെയ്തു എന്തിനു വേണ്ടി, വ്യാജ നിർമ്മിത ഹദീസുകളെ ഏറ്റുമുട്ടാൻ വേണ്ടി, കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നൊന്ന്, ഏറ്റവും വ്യാജ നിർമ്മിത ഹദീസുകളെ കൈകാര്യം ചെയ്യാൻ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ചെയ്ത സേവനങ്ങളിൽ ഏറ്റവും ശ്ലാഘനീയവും സുന്ദരവുമായിട്ടുള്ള ഒരു അധ്വാനം, സാഹസം, സാഹസം എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണാർത്ഥത്തിലുള്ള സാഹസം, വ്യാജ നിർമ്മിത വ്യക്തികളെ കുറിച്ചുള്ള ഗ്രന്ഥരചന വന്നു, ഗ്രന്ഥരചനകൾ വന്നു, വ്യാജന്മാരെ കുറിച്ചുള്ള ഗ്രന്ഥരചന വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നിന്ന ആളുകൾ വ്യാജന്മാരാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ വിഷയത്തിൽ രചന, ആ രചനകളുടെ വിഷയം എന്താ, എന്താ രചനകളിലെ ഇതിവൃത്തം, അലിഫ് മുതൽ ബ വരെ കള്ളന്മാരുടെ പേരെണ്ണാണ്, കള്ളന്മാരുടെ പേരെണ്ണാണ്. ചിലത് ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും, ചിലതല്ലാതെ വേറെ പണ്ഡിതന്മാരുടെ ചില ശൈലികൾ വ്യത്യസ്ത ശൈലികളിലായിരിക്കും. അങ്ങനെ വ്യാജന്മാർ ഇന്നവരാണ് എന്നറിയിക്കുന്ന ഗ്രന്ഥരചനകൾ വന്നു. അതിലേറ്റവും നല്ല രചന ഒന്ന് ഇമാം ബുഖാരിയുടെ അദ്വാഫ ആണ്, ഇമാം ബുഖാരിയുടെ അദ്വാഫ. അതേപോലെ അദ്വാഫ വൽ മത്രൂഖി, ഇമാം ബുഖാരിയുടെ ഗ്രന്ഥാണ്. അതേപോലെ ഇമാം നസായിക്ക്, ഇമാം ബുഖാരിക്ക് അദ്വാഫ കിതാബുണ്ട്, ഇമാം നസായിക്ക് ഉണ്ട്. അതേപോലെ ഇബ്നു ഹിബ്ബാനുണ്ട് അദ്വാഫ, ഇബ്നു അബൂ ഹാതിം ഉറാസി, അബൂ ഹാതിം ഉറാസി, ഇവർക്കൊക്കെയും അദ്വാഫ എന്ന പേരിൽ എന്തുണ്ട്, കിതാബുണ്ട്. അതിൽ ദഈഫായ, ദുർബല റാവികൾ, മുൻകറായ റാവിമാർ, അവരെ കുറിച്ചുള്ള അവരുടെ ലിസ്റ്റ്, അവരെ ശരിക്ക് കാലഘട്ടങ്ങളിൽ കളവ് പറഞ്ഞ്, ഹദീസിൽ കളവ് പറഞ്ഞിരുന്നതായ റാവിമാരെ ചെയ്ത് വേറിട്ട് രചനനെ വന്ന്, അതിൽ ഏറ്റവും പ്രഗത്ഭൻ ഇമാം ബുഖാരി, ഇമാം നസായി, ഇബ്നു ഹിബ്ബാൻ, അബൂ ഹാതിം, ഇബ്നു അദി അൽ ജുർജാനി, ഇബ്നു അദി അൽ ജുർജാനി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അൽ കാമിലു ഫി ദുഅഫ എന്നൊരു കിതാബുണ്ട്. അൽ കാമിലു ഫി ദുഅഫ, ദുർബലരെ കുറിച്ചുള്ള സമ്പൂർണ്ണ കൃതി, ഇബ്നു അദി അൽ ജുർജാനിക്ക്. അതേപോലെ കുറച്ചുകൂടി പിന്നെ പിന്നിട്ടാൽ ഇമാം സഹബിയുടെ മീസാനുൽ ഇഅ്തിദാൽ ഫി നഖ്ദിർ റിജാൽ, മീസാനുൽ ഇഅ്തിദാൽ ഫി നഖ്ദിർ റിജാൽ, ഇമാം സഹബിയുടെ ഈ ഗ്രന്ഥം, അത് ബൃഹത്തായ ഗ്രന്ഥമാണ്, മനസ്സിലേ. അതിൽ വ്യാജന്മാരെ ശരിക്ക് എണ്ണി രചന നടത്തിയതാണ് പിന്നെ മീസാനുൽ ഇഅ്തിദാൽ. മീസാനുൽ ഇഅ്തിദാൽ ഫി നഖ്ദിർ റിജാൽ ഇമാം സഹബിയുടെ കിതാബ്, അബു അബ്ദുള്ള സഹബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ രചന. പിന്നെ ഇമാം ബുഖാരിയുടെ തന്നെ അത്താരീഖുൽ കബീർ, അത്താരീഖുൽ ഔസത്, അത്താരീഖുൽ സഗീർ, അതേപോലെ പിന്നെ ഖതീബുൽ ബഗ്ദാദിയുടെ താരീഖുൽ ദിമശ്ക്, പിന്നെ അതേപോലെ അൽ ഇസ്ഫഹാനിയുടെ താരീഖുൽ ഇസ്ഫഹാൻ, ഇതൊക്കെയും ഈ വിഷയത്തിലെ രചനകളാണ്. പക്ഷെ എന്തല്ല, അതിൽ ഈ കള്ളറാവിമാരെയും അതേപോലെ ദുർബല റാവിമാരെയും എണ്ണിയിട്ടുണ്ട്. അതിൽ വേറെയും വിഷയങ്ങളുണ്ട്. ഏതായാലും പിന്നെ ഈ പറയപ്പെട്ട രചനകളൊക്കെയും എന്താണ്, പിന്നെ വ്യാജന്മാരെ കണ്ടെത്താനും വ്യാജറാവിമാരാരി എന്നുള്ളത് ലോകർക്ക് പരിചയപ്പെടാനുള്ള രചനകളായിരുന്നു, മനസ്സിലായോ? ഈ വ്യാജനിർമ്മിത ഹദീസുകൾ അതിനെ കൈകാര്യം ചെയ്യുന്നതിൽ പണ്ഡിതന്മാരുടെ നിലപാടുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ നിലപാടാണിത്, വ്യാജന്മാരെ കുറിച്ചുള്ളതായ രചനകൾ വന്നു എന്നുള്ളത്. ഇത് പറയുന്നത് മനസ്സിലായണ്ട? ഈ ഒരു ത്യാഗം ഉണ്ടല്ലോ, ഇമാം ബുഖാരി, ഇമാം നസായി, ഇബ്നു ഹിബ്ബാൻ, അബു ഹാതിം, ഇബ്നു ആദി അൽ ജുർജാനി, ഇമാം സഹബി, അതേപോലെ ഇസ്ഫഹാനി, ഖതീബുൽ ബഗ്ദാദി തുടങ്ങി ഈ പണ്ഡിതന്മാരുടെ ഈ സേവനം, അത് പിന്നെ ഒരു തുല്യതയില്ലാത്ത സേവനം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ, അതിൽ ഒരിക്കലും അതിശയോക്തിയില്ല. കാരണം അതിന് അതിൻ്റെതായ ശ്രമങ്ങളുണ്ട്. ഒരു വ്യക്തിയെക്കുറിച്ച് അയാൾ കള്ളനാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ്. അത് സ്ഥിരീകരിക്കപ്പെടണമെങ്കിൽ എത്ര ത്യാഗം വേണം, എത്ര അന്വേഷണം വേണം, എത്ര യാത്ര വേണം. അത് ഒരു വ്യക്തി മാത്രമല്ല, അതോ ആ വാള്യങ്ങളുള്ള കിതാബുകളിൽ, മനസ്സിലായി, വാള്യങ്ങളുള്ള കിതാബുകളിൽ. ഇപ്പൊ ഇമാം സഹബിയുടെ പിന്നെ മീസാനുൽ ഇഅ്തിദാൽ ഫീ നഖ്ദിർ റിജാലിൽ എനിക്ക് തോന്നുന്നത് വാള്യങ്ങളുണ്ട് ഈ വ്യാജന്മാരെ കുറിച്ചുള്ളതായ പരാമർശങ്ങൾ. അലാകുല്ലി, അതൊരു പിന്നെ വലിയ ശ്രമമായിരുന്നു വ്യാജനിർമ്മിത ഹദീസുകളെ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ. പിന്നൊന്ന്, ഇത് വ്യാജന്മാരെ കുറിച്ചുള്ള രചനകളാണ് എങ്കിൽ ഈ വ്യാജന്മാർ നിർമ്മിച്ച ഹദീസുകളുണ്ട്, വ്യാജന്മാർ നിർമ്മിച്ച ഹദീസുകളുണ്ട്. ആ വിഷയത്തിൽ രചനകൾ വന്നു, അതാണ് അത്തലീഫു ഫിൽ മൗദുആത്ത്, ഇത് അത്തലീഫു ഫിൽ വവ്വാഇൻ, വ്യാജന്മാരുടെ വിഷയത്തിൽ രചനകൾ. മറ്റേതെന്താ, അത്തലീഫു ഫിൽ മൗദുആത്ത്, ആ വ്യാജനിർമ്മിത ഹദീസുകളിൽ എന്ത് ചെയ്തു, രചനകൾ വന്നു. എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം പറഞ്ഞേ? ഒന്ന്, വ്യാജന്മാർ അവരാണ് രചനകളുടെ വിഷയങ്ങൾ, മറ്റേത് അവരുണ്ടാക്കിയ ഹദീസുകൾ. അപ്പൊ നമുക്ക് ഹദീസ് ഗ്രന്ഥം മറിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ എന്താണ്, വ്യാജനിർമ്മിത ഹദീസുകളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്, ഇത് മുഴുവൻ എഴുതിയിട്ടില്ല. 40 ഗ്രന്ഥങ്ങൾ എവിടെ വന്നിട്ടുണ്ട്, വ്യാജനിർമ്മിത ഹദീസുകളുടെ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധമായതാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഒന്ന്, നമുക്ക് സമയം കഴിഞ്ഞു, തസ്കിറത്തുൽ മൗദുആത്ത്, അത് അബുൽ ഫദ്ൽ മുഹമ്മദ് ബിൻ താഹിർ അൽ മഖ്ദിസി, ഹിജ്റയുടെ 507 അദ്ദേഹം മരണപ്പെട്ടത്, അദ്ദേഹത്തിന്റെ തസ്കിറത്തുൽ മൗദുആത്ത്. അതേപോലെ അൽ മൗദുആത്ത് മിനൽ അഹാദീസിൽ മർഫുആത്ത് അൽ അബാഖിൽ എന്ന പേരിൽ പ്രസിദ്ധമായ ഗ്രന്ഥാണത്, ലിൽ ഹുസൈൻ ഇബ്നു ഇബ്രാഹിം ഉൽ ജൂർഖാനി, അദ്ദേഹം 543 മരണപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ അൽ മൗദുആത്ത് മിനൽ അഹാദീസിൽ മർഫുആത്ത് ഈ പുസ്തകം അൽ അബാഖിൽ എന്ന പേരിൽ പ്രസിദ്ധാണ്. അബ്ദുറഹ്മാൻ ഫറിയാവി അദ്ദേഹത്തെ കേട്ടിട്ടുണ്ടോ? അബ്ദുറഹ്മാൻ ഫറിയാവി ഇന്ത്യൻ പണ്ഡിതന്നെ, ജീവിച്ചിരിപ്പുണ്ടല്ലോ, റിയാദിലുണ്ട്. ആ റിയാദിൽ ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിൽ ഹദീസ് പണ്ഡിതന്മാരിലും അഖീദയുടെ വിഷയത്തിൽ പണ്ഡിതന്മാരിലും ഏറ്റവും പ്രമുഖനാണ് ആര്, അബ്ദുറഹ്മാൻ ഫറിയാവി. റിയാദിൽ ജീവിച്ചിരിപ്പുള്ള നമ്മുടെ അഹ്ല ഹദീസിന്റെ നേതാവാണ്, മനസ്സിലായി? ഞാൻ അദ്ദേഹത്തിന് ഉള്ളിൽ പോയിട്ടില്ലേ, അദ്ദേഹത്തിന് വന്നിട്ടില്ല, മൂപ്പര് ലെക്ചറാണ് അവിടെ. ഏതായാലും അബ്ദുറഹ്മാൻ ഫരിയാവി ഹഫിളഹുല്ല അൽ അബാത്തിൽ വൽ മനാഖീർ എന്ന പേരിൽ ഈ കിതാബിനെ തഹ്ഖീഖ് ചെയ്തിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അൽ അബാത്തിൽ വൽ മനാഖീർ എന്ന പേരിൽ അൽ മൗദുആത്ത്, അതായത് പിന്നെ മൗദുആയ ഹദീസുകളിലെ ഏറ്റവും പ്രസിദ്ധമായ കിതാബാണ് ആരുത്, അബുൽ ഫറജ്, അബ്ദുർ റഹ്മാൻ ഇബ്നു അലി ഇബ്നുൽ ജൗസി മാ ഇബ്നുൽ ജൗസിയുടെ അൽ മൗദുആത്തുൽ കുബ്ര എന്ന് പറയും. നമ്മൾ എപ്പോഴും കേൾക്കുന്നത് പ്രാസംഗികരൊക്കെ ഈ ഗ്രന്ഥത്തെയാണ്, അൽ മൗദുആത്ത്, ഇമാം ഇബ്നുൽ ജൗസിയുടെ അൽ മൗദുആത്ത് അല്ലെങ്കിൽ അൽ മൗദുആത്തുൽ കുബ്ര, വ്യാജനിർമ്മിത ഹദീസുകളെ ക്രോഡീകരിച്ച് എഴുതിയ രചനയാണ്. പിന്നെ അൽ മുഗ്നി അനിൽ ഹിഫ്ളി, അത് അൽ മുഗ്നി അനിൽ ഹിഫ്ളി വൽ കിതാബി فيما قيل لا يصح شيء في الباب അതാണ് അതിന്റെ പൂർണ്ണ പേര്. ഞാൻ പൂർണ്ണ പേര് ഇവിടെ എഴുതിയിട്ടില്ല. ഇത് പറയണ അൽ മുഗ്നി അനിൽ ഹിഫ്ള്, അതിന്റെ ബാക്കി അൽ മുഗ്നി അനിൽ ഹിഫ്ളി വൽ കിതാബി فيما قيل لا يصح شيء في الباب അതാണ് ഇതിന്റെ പൂർണ്ണ നാമം. لا يصح شيء في الباب, ആ കിതാബ് അൽ മുഗ്നി അൽ ഹാഫിൽ അബു ഹഫ്സ് ഉമർ ഇബ്നു ബദർ അൽ മൗസിലിയുടേതാണ്, അതിന്റെ പ്രത്യേകത ഇതിലെ ഹദീസുകളല്ല മുപ്പര് കൊടുത്തിട്ടുള്ളത്, വ്യാജ നിർമ്മിത ഹദീസുകളല്ല, പിന്നെയോ അധ്യായങ്ങളെ പേരെ കൊടുത്തിട്ടുള്ളത്. എന്താണ് എന്താ വ്യാജ നിർമ്മിത ഹദീസുകൾ കൊണ്ട് കുറെ അധ്യായങ്ങൾ ഉണ്ടാവുമല്ലോ, ചില അധ്യായങ്ങൾ ആ അധ്യായത്തിന് കീഴൊക്കെ എന്തായിരിക്കും വ്യാജ നിർമ്മിത ഹദീസുകളായിരിക്കും. ആ ഇപ്പൊ ചില സിയാറത്തുമായി ബന്ധപ്പെട്ടിട്ട്, ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട് ചില ഹദീസുകൾ, പിന്നെ അധ്യായങ്ങള് ഇവിടെ കീഴിലുള്ള ഹദീസുകൾ മുഴുവൻ വ്യാജമാകുമ്പോ ആ പേര് അധ്യായം തന്നെ എന്താണ് ആ അതിനെ എണ്ണീട്ടാണ് രചന. ഇതേപോലെ ഇങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. അതാണ് ഈ രചനയുടെ പ്രത്യേകത. പിന്നെ അദ്ദുറർ അൽ മുൽത്തഖത് ഫി തംബീഹിൽ ഗലത് അലാമ റദിയുദ്ദീൻ അൽ അംരിയുടേത്, അദ്ദേഹം 650 മരണപ്പെട്ട പണ്ഡിതനാണ്. പിന്നെ അൽ അഹദീസുൽ മൗദുഉ അല്ലതീ യർവീഹൽ ആമത് വൽ ഖുസാസ്, അത് ഒരു റിസാലയാണ്, അബ്ദുസ്സലാം ഇബ്നു തൈമിയ. അബ്ദുസ്സലാം ഇബ്നു തൈമിയ എന്ന് പറഞ്ഞെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഉണ്ടല്ലോ പ്രസിദ്ധനായ, അദ്ദേഹം അബുൽ അബ്ബാസ് അബ്ദുൽ ഹലീം ഇബ്നു തൈമിയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ നമ്മൾ പ്രസിദ്ധനായ ഇബ്നു തൈമിയ, അദ്ദേഹം അബ്ദുൽ ഹലീം അബുൽ അബ്ബാസ് ഇബ്നു തൈമിയാണ്. ഇത് വല്യാപ്പയാണ്, ആ ഇബ്നു തൈമിയന്റെ വല്യപ്പയാണ് ഈ ഇബ്നു തൈമിയ, അബ്ദുസ്സലാം ഇബ്നു തൈമിയ. ഈ അബ്ദുസ്സലാം ഇബ്നു തൈമിയയുടെ റിസാലയാണ് ഇത്, അൽ അഹാദീസ് അൽ മൗദുഉ അല്ലതീ യർവീഹ അൽ ആമത് വൽ ഖുസാസ് എന്ന് പറയുന്ന ഈ രചന. പിന്നെ അൽ ആലി അൽ മസ്നുഉ ഫിൽ അഹാദീസ് അൽ മൗദുഉ, അത് ഇമാം സുയൂത്തിയുടേത്, ജലാലുദ്ദീൻ അസ്സുയൂത്തിയുടേത്. പിന്നെ അദ്ദേഹം അൽ ആലി അൽ മസ്നുഉ ഫിൽ അഹാദീസ് അൽ മൗദുഉ, അതും ഇമാം സുയൂത്തിയുടേത്. അത് പിന്നെ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഇമാം ഇബ്നുൽ ജൗസിയുടെ മൗദുആത്ത്, അതേപോലെ തന്നെ മറ്റു ചില രചനകളുടെ മൗദുആത്ത് ഉണ്ടല്ലോ, അതിനെ സാംശീകരിച്ചിട്ടുള്ളതാണ് ഈ ഇമാം പിന്നെ സുയൂത്തിയുടെ അൽ ആലി അൽ മസ്നുഉ. പിന്നെ അതിന് അദ്ദേഹം ചില അനുബന്ധങ്ങൾ നൽകുകയും വേറെ കുറെ മൗദുആയ ഹദീസുകൾ അതിലേക്ക് ചേർക്കും ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം അൽ ആലി അൽ മസ്നുഉ ഫിൽ അഹാദീസിൽ മൗദുആ, അത് രണ്ടും ഇമാം സുയൂത്തിയുടേതാണ്. പിന്നെ അൽ ഫവാഇദുൽ മജ്മുഉ ഫി ബയാനിൽ അഹാദീസിൽ മൗദുആ ഷംസുദ്ദീൻ അഷ്ഷാമി അസ്സാലിഹിയുടേത്. അതേപോലെ തൻസീഖു ശരീഅ അൽ മർഫുഉ അനിൽ അഖ്ബാരി ശനീഅത്തിൽ മൗദുആ, അത് അബുൽ ഹസൻ അൽ കിനാനിയുടേത്, ഇബ്നു ഇറാഖ് എന്ന പേരിൽ പ്രസിദ്ധനായ പണ്ഡിതനാണ് അദ്ദേഹം. തൻസീഖു ശരീഅ അൽ മർഫുഉ അനിൽ അഖ്ബാരി ശനീഅ അൽ മൗദുആ. തൈബ്. പിന്നെ അന്ന് തദ്കിറത്തുൽ മൗദുആത്ത്, അത് ഇന്ത്യൻ പണ്ഡിതനായ റയീസ് മുഹദ്ദിസി അൽ ഹിന്ദ് എന്നാണ്, ഇന്ത്യൻ ഹദീസ് പണ്ഡിതന്മാരുടെ നേതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജമാലുദ്ദീൻ മുഹമ്മദ് ബിൻ താഹിർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ഫതന്നി. പിന്നെ ഈ ഫാത്തിൻ കോടോ ഇങ്ങനെ ഒരു സ്ഥലമല്ലേ, ഏതെല്ലാം ആ സ്ഥലത്തേക്കാണ് അദ്ദേഹത്തിന്റെ നിസ്ബ ഞാൻ വായിച്ചു കൊടുക്കുന്നത്. തയ്യബ്. അദ്ദേഹത്തിന്റേതാണ് തദ്കിറത്തുൽ മൗദുആ. പിന്നെ അൽ അസ്റാറുൽ മർഫുഉ ഫിൽ അഖ്ബാരിൽ മൗദുആ മുല്ല അലി അൽ ഖാരിയുടേത്. പിന്നെ അൽ മസ്നുഉ ഫി മഅരിഫത്തിൽ ഹദീസ് അൽ മൗദുഉ, അതും മുല്ല അലി അൽ ഖാരിയുടേത്. പിന്നെ അൽ ഫവായിദുൽ മൗദുഉ ഫിൽ അഹാദീസ് അൽ മൗദുഉ, അത് ഷെയ്ഖ് മർഇ അൽ കറമി എന്ന് പറയുന്ന പണ്ഡിതന്റേത്, അദ്ദേഹം ഇറാഖിയാണെന്ന് തോന്നുന്നു, ഹംബലി പണ്ഡിതനാണെന്ന് തോന്നുന്നു അദ്ദേഹം. അൽ കശ്ഫുൽ ഇലാഹി അനിശദീദി ദുഅഫി വൽ വാഹി, അത് മുഹമ്മദ് അൽ ഹുസൈനി അസ്സന്ദറൂസി എന്ന് പറയുന്ന പണ്ഡിതന്റേതാണ്. പിന്നെ അദ്ദുററുൽ മസ്നുആത്ത് ഫിൽ അഹാദീസിൽ മൗദുആത്ത്, അത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അഹമ്മദ് അസ്സഫാരീനി എന്ന ആളുടേതാണ്. അൽ ഫവായിദുൽ മജ്മുഉ ഫിൽ അഹാദീസിൽ മൗദുആ ലിൽ ഖാദി മുഹമ്മദ് ബിൻ അലി അഷ്ഷൗക്കാനി, ഇമാം ഷൗക്കാനി പ്രസിദ്ധനായ സലഫി പണ്ഡിതൻ മുഹമ്മദ് ഷൗക്കാനിയുടേതാണ് അൽ ഫവായിദുൽ മജ്മുഉ ഫിൽ അഹാദീസിൽ മൗദുആ. പിന്നെ അൽ ആസാറുൽ മർഫുഉ ഫിൽ അഖ്ബാരിൽ മൗദുആ, അത് അല്ലാമ അബ്ദുൽ ഹൈ അല്ലക്നവി അൽ ഹിന്ദി, ഇന്ത്യയിലെ ലക്നൌവിൽ ജീവിച്ച പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റേതാണ് അൽ ആസാറുൽ മർഫുഅ ഫിൽ അഖ്ബാരിൽ മൗദുആ. ഇതൊക്കെ എന്താ എന്താ പറഞ്ഞത്? വ്യാജ നിർമ്മിത ഹദീസുകൾ പലരും പല കാരണങ്ങളാണ് ഉണ്ടാക്കിയതല്ലേ. ആ ഹദീസുകൾ ഏത് എന്ന് എണ്ണി രചന നടത്തിയ രചനകളാണ്. ഇത് മാത്രമല്ല, ഇനിയും കാണാം, ഞാനിവിടെ എഴുതിയിട്ടില്ല, അത് പ്രസിദ്ധമായ രചനകളാണ്. ഒന്ന് അല്ലുഉലുഉൽ മർസൂർ, അല്ലുഉലുഉൽ മർസൂർ ഫീമല അസ്ലലഹു ഔ ബി അസ്ലിഹി മൗദൂ എന്ന് പറയുന്ന കിതാബ്. പിന്നൊന്ന് അൽ ജിദ്ദുൽ ഹസീസ്, അൽ ജിദ്ദുൽ ഹസീസ് ഫീമ ഖീല അന്നഹു ലൈസ ബി ഹദീസ് എന്ന് പറയുന്ന കിതാബ്. പിന്നൊന്ന് തഹ്ദീറുൽ മുസ്ലിമീൻ അനിൽ അഖ്ബാരിൽ മൗദൂഅ അൻ സയ്യിദുൽ മുർസലീൻ എന്ന് പറയുന്ന കിതാബ്. ഇതൊക്കെയും ദുർബലമായ ഹദീസ് അല്ല, ഈ വ്യാജ നിർമ്മിത ഹദീസുകളെ ഇണക്കിയിട്ടുള്ള രചനകളാണ്. പിന്നൊന്ന് ഏറ്റവും പ്രസിദ്ധമായത് ഇപ്പോ ഏതാ? ഷെയ്ഖ് അൽബാനിയുടേത്. എന്താ? സിൽസിലത്തുൽ അഹാദീസ് ദഈഫ വൽ മൗദൂഅ, സിൽസിലത്തുൽ അഹാദീസ് ദഈഫ വൽ മൗദൂഅ. അതിൽ ദഈഫും മൗദൂഅ ഉണ്ട്, പക്ഷേ മൗദൂഅയായ ഹദീസുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പലതും ഷെയ്ഖുൽ പിന്നെ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സിൽസിലയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല്, വ്യാജ നിർമ്മിത ഹദീസുകൾ ശരിയാണ്, അത് ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ടെങ്കിലും ആ വ്യാജ നിർമ്മിത ഹദീസുകളെ കൈകാര്യം ചെയ്യുന്നതിലും ഏറ്റുമുട്ടുന്നതിലും ഇസ്ലാമിക ലോക പണ്ഡിതന്മാരെന്തായിരുന്നു? സജീവരായിരുന്നു, മുഴു ശ്രദ്ധാലുക്കളായിരുന്നു. അവർ ഏതെല്ലാം നിലക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവർ വ്യാജ നിർമ്മിത ഹദീസുകളെ അവർ വേർതിരിച്ചിട്ടുള്ളത്. അതിൽ വ്യാജന്മാരെ കുറിച്ചുള്ള രചനകൾ, അവരുടെ വ്യാജ നിർമ്മിത ഹദീസുകളെ കുറിച്ചുള്ള ബൃഹത്തായ രചനകൾ, ബൃഹത്തായ രചനകൾ നിലവിൽ വന്നിട്ടുണ്ട്. പിന്നെ ചില രചനകൾ, ചില രചനകൾ അതിൽ ഇപ്പൊ നമുക്കറിയാം, ചില വ്യാജ നിർമ്മിത ഹദീസുകൾ എല്ലാവർക്കും അറിയും, എല്ലാവർക്കും അറിയും അല്ലെ, പ്രസിദ്ധാണ്, അങ്ങനെ പ്രസിദ്ധാണ്. അതിൽപ്പെട്ടാണ് ഇപ്പൊ ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മ, അസ്ഹാബി കന്നുജൂം, അതേപോലെ തന്നെ പിന്നെ അങ്ങനെ കുറെ ഹദീസുകൾ ഉണ്ടല്ലോ, ഹുബ്ബുൽ വതൻ മിനൽ ഈമ, ഇങ്ങനെ കുറെ ഹദീസുകളല്ലേ. അങ്ങനെ കുറെ ആളുകൾക്കിടയിൽ പ്രസിദ്ധമായ വ്യാജ നിർമ്മിത ഹദീസുകളുണ്ട്, എപ്പോഴും ആളുകൾ കൈകാര്യം ചെയ്യണേ. ആ വിഷയത്തിൽ മാത്രം കുറെ രചനകൾ വന്നിട്ടുണ്ട്, അതിൽപ്പെട്ടതാണിത്. വ്യാജ നിർമ്മിത ഹദീസുകളിൽ ആളുകൾക്കിടയിൽ, സാധാരണക്കാർക്കിടയിൽ പ്രചുര പ്രചാരം നേടിയ പ്രസിദ്ധമായ ഹദീസുകൾ, അതിൽ സ്പെഷ്യൽ രചനകൾ അതാണെന്ന് അത്തദ്ഖിറ ഫിൽ അഹാദീസിൽ മുഷ്തഹറ, അത് ബദറുദ്ദീൻ സർക്കശിയുടേത്. അല്ല ആലി അൽ മൻസൂറ ഫിൽ അഹാദീസിൽ മുഷ്തഹ മഷ്ഹൂറ, അത് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടേത്. അൽ മഖാസിദുൽ ഹസന ഫി ബയാനി കസീർ മിനൽ അഹാദീസിൽ മുഷ്തഹറ അലൽ അൽസിന, അത് ഷംസുദ്ദീൻ അസ്സഹാവിയുടേത്, സഹാവിയുടേത്. പിന്നെ അദ്ദുററുൽ മുൻതസറ ഫിൽ അഹാദീസിൽ മുഷ്തഹറ, അത് ജലാലുദ്ദീൻ അസ്സുയൂത്തിയുടേത്. പിന്നെ അൽ വസായിലു സനിയ മിനൽ മഖാസിദി സഹാവിയ വൽ ജാമിഅ വസ്സവായിദി സുയൂത്തിയ, അത് പിന്നെ അലി ഇബ്നു മുഹമ്മദ് അൽ മനൂഫിയുടേതാണ്. അത് ഈ പിന്നെ സഹാബിയുടെ പറയപ്പെട്ട രചനല്ലേ. പിന്നെ ഇത് അൽ മഖാസിദുൽ ഹസന, അതേപോലെ തന്നെ അദ്ദുററുൽ മുൻതസറ എന്ന് പറയുന്ന സുയൂത്തിയുടെ രചന. പിന്നെ അതിലൊക്കെ പിന്നെ ഉള്ള ഹദീസുകളെ കോർത്തിണക്കിയിട്ട് മൂപ്പരുടെ ഒരു പ്രത്യേക രചനയാണ് ഇത്, ഈ പറയപ്പെട്ടത്. പിന്നെ തമീസു ത്വയ്യിബ് മിനൽ ഖബീസ് ഫീമാ യദൂറു അൽസിനത്തിൻ നാസി മിനൽ ഹദീസ് എന്ന് പറയുന്ന കിതാബ്. തമീസു ത്വയ്യിബ് മിനൽ ഖബീസ് ഫീമാ യദൂറു അൽസിനത്തിൻ നാസി മിനൽ ഹദീസ്, അത് അബ്ദുറഹ്മാൻ ഇബ്നു അലി ദൈബ എന്ന് പറയുന്ന വ്യക്തിയുടേത്. ഇതൊക്കെ എന്താ? ഇത് ഇത് മാത്രമല്ല, വേറെയുണ്ട് ഈ വിഷയത്തിൽ. അൽ ബദറുൽ മുനീർ ഫി ഗരീബി അഖ്ബാരി അൽ ബഷീറിൻ നദീർ, അൽ ബദറുൽ മുനീർ ഫി ഗരീബി അഖ്ബാരിൽ ബഷീറിൻ നദീർ എന്ന് പറയുന്ന രചന, അതും ഇതിലാണ്, ഈ വിഷയത്തിലാണ്. അതേപോലെ തന്നെ കെഷ്ഫുൽ ഇൽത്തിബാസ്, അങ്ങനെ ആ രീതിയിൽ വേറെയും പേരുകളിൽ രചനകൾ കാണാൻ സാധിക്കും. എന്താ ഈ രചനകളുടെ പ്രത്യേകത പറഞ്ഞത്? വ്യാജ നിർമ്മിത ഹദീസുകൾ, അത് ആളുകൾക്കിടയിലൊന്നും ഇതായിട്ടുണ്ട്, നന്നായി വേരോടുകയും അത് ആളുകളിൽ പ്രചരിക്കുകയും ആളുകൾ പലപ്പോഴും അത് പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യുന്നു. അത്തരം ഹദീസുകളെ കോർത്തിണക്കിയിട്ടുള്ളതായ രചനകളാണ്. ഇതും എന്താണ്? ഈ മൗദൂആത്തിന്റെ വിഷയത്തിൽ വന്ന രചനകളാണ്. ആകത്തുക, നമ്മൾ നിർത്തണം, സമയം കഴിഞ്ഞ് ആകത്തുക. വ്യാജ നിർമ്മിത ഹദീസുകൾ, അത് പല കാരണങ്ങളാൽ ഇസ്ലാമിക ലോകത്ത് എന്തുണ്ട്? പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പല പ്രേരണകളായിരുന്നു അതിന്റെ വാളുകൾക്ക് ഉണ്ടായിരുന്നത്. ദീനിനെ പൊളിക്കുക എന്നുള്ളതായിരുന്നു അതിൽ മിക്കരുടെയും ലക്ഷ്യം. പക്ഷേ അവർക്കതിന് സാധിക്കാത്ത വിധം ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഉത്ഭുതരാവുകയും പല രീതിയിൽ ഈ ഒരു പിന്നെ വിപ്ലവമുണ്ടല്ല ആ വിപ്ലവത്തോട് പണ്ഡിതന്മാർ പ്രതികരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഹദീസുകളുടെ വിഷയത്തിൽ നെല്ലും പതിരും വേർതിരിഞ്ഞ് വ്യാജനും ഒറിജിനലും വേർതിരിഞ്ഞ് ഈ സുന്ദരമായ ദീനിനെ പുൽകാനും അതിനെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും ഇവിടെ എന്തുണ്ട് നമുക്ക് അൽഹംദുലില്ലാ അവസരമുണ്ട്. ഇവിടെ ഞാൻ ഈ ഒരു വിഷയം കുറച്ച് ഗാഢമാണെങ്കിലും ഇത് പെട്ടെന്ന് ഉണർത്തിയത് നമ്മളുടെ ദീനിന്റെ സൗന്ദര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കാനാണ്. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരിക്കലും ഒരു ഒഴികഴിവ് പറയാൻ കഴിയാത്ത വിധം അള്ളാഹുവിന്റെ ഈ ദീനാകുന്ന ഹുജ്ജത്ത് നമുക്ക് എത്തിയിട്ടുണ്ട്. അത് അഖീദയിൽ, അതേപോലെ ഇബാദത്തുകളിൽ, കർമ്മങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, രാഷ്ട്രീയത്തിലെല്ലാം അത് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട്. കുറെ വ്യാജൻ ആളുകൾ കടത്തിയിട്ടുണ്ടെങ്കിലും ആ വ്യാജനെയും ആ വ്യാജന്മാരെയും പിടികൂടി അവരുടെ തനി നിറം, അല്ലെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്തതിന്റെ തനി നിറം തരുന്ന പണ്ഡിതന്മാർ നമുക്ക് അത് വേർതിരിച്ച് വകതിരിച്ച് വ്യക്തമാക്കി തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഖലാസ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഈ ദീനിൽ നമുക്ക് എല്ലാവർക്കും പാണ്ഡിത്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ സത്യദീനിൽ കാലൂന്നി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ മരണപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തുണയാകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും.